الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، من يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الهدي كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, പിഴച്ച കക്ഷികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചത്. അതിൽ നാല് അടിസ്ഥാന വിഭാഗങ്ങളെ കുറിച്ചു. അതിൽപ്പെട്ട ഖവാരിജുകളെ സംബന്ധിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ വിഭാഗമായ ഷിയാക്കളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരിൽ കുറവാണയ്യോ? അതെ, മോഹം കണ്ടിട്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളു. മുമ്പത്തെ ക്ലാസ്സുകൾ, ഇന്നത്തെ ക്ലാസ് പോയിട്ട് നേരത്തെ നേരെ ബന്ധമല്ല, പക്ഷെ ആദ്യം പറഞ്ഞതിന്റെ തുടർച്ചയാണ്. നാല് അടിസ്ഥാന കക്ഷികളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഖവാരിജ്, പിന്നെ ഷിയ. നമ്മൾ മലയാളത്തിൽ ഷിയ ഷിയ എന്നാണൊക്കെ എഴുതുക. ഷിയാക്കൾ, ഷിയാത്ത്, ഐനൽ, ഷിയാത്ത്, കക്ഷി, പാർട്ടി. ഇന്നത്തെ ക്ലാസ്സിൽ പൂർത്തിയാക്കാൻ കഴിയില്ല, കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ ഷിയത്ത്, അതിൻ്റെ ബഹുവചനമായ ഷിയഅ് എന്നിങ്ങനെയുള്ള പദങ്ങൾ 12 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി ഖുർആനിൽ ഉപയോഗിച്ച ഈ പദങ്ങൾ 4 അർത്ഥത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതായത് ഷിയഅത്ത് അല്ലെങ്കിൽ ഷിയഅ് എന്നുള്ളത് ഖുർആനിൽ 4 അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന്, അൽ ഫിർഖ അല്ലെങ്കിൽ ഫിറഖ്, പാർട്ടികൾ, കക്ഷികൾ, വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ. അതിലൊന്ന് സൂറത്തുൽ അൻആമിലെ 159 ആയത്ത്, ഇന്നല്ലദീന ഫർഖു ദീനഹു വകാനു ഷിയഅൻ. അൻആം 159, ഇന്നല്ലദീന ഫർഖു ദീനഹു, തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിച്ച ആളുകൾ. വകാനു എന്നിട്ട് അവർ ആകുകയും ചെയ്തു. ഷിയഅൻ, അതായത് ഷിയഅത്തിന്റെ, ഇവിടെ എഴുതിയ ഷിയഅത്തിന്റെ ബഹുവചനമാണ് ഷിയഅ്. ഷീന് യാ ഐന്, ഷിയ. അങ്ങനെ അവർ കക്ഷികളായി തീർന്നു, പാർട്ടികളായി തീർന്നു. അപ്പൊ ഇവിടെ ഷിയത്ത് എന്നത് ഉപയോഗിച്ചത് ഫിർഖത്ത്, വിഭാഗം, പാർട്ടി എന്ന അർത്ഥത്തിലാണ്. ഇതേ ആശയത്തിൽ വേറെയും ആയത്തുകൾ കാണാം. ആയത്തിന്റെ നമ്പർ മാത്രം പറയാം. സൂറത്തുൽ ഹിജ്റിലെ 10 ആയത്ത്, വലഖദ് അർസൽന മിൻ ഖബ്ലിക ഫി ഷിയഇൽ അവ്വലീൻ. അവിടെ ഷിയഇൽ അവ്വലീൻ, പൂർവികരുടെ വിഭാഗങ്ങളിലേക്ക്, കക്ഷികളിലേക്ക്. സൂറത്തുൽ ഖസസിലെ 4 ഖസസ് 4, വജഅല അഹ്ലഹാ ഷിയഅൻ. നിങ്ങൾ നമ്പർ ചോദിച്ചാൽ മതി. ഹിജ്റ് 10, ഖസസ് 4, വജഅല അഹ്ലഹാ ഷിയഅൻ. ഫിറഔനെ കുറിച്ച് പറഞ്ഞെടുത്ത് അവന്റെ ജനങ്ങളെ എന്ത് ചെയ്തു? പല പാർട്ടികളാക്കി. പല കക്ഷികളാക്കി മാറ്റി. അതുപോലെ സൂറത്തുർ റൂം 32, അത് നേരത്തെ പറഞ്ഞ അൻആമിലെ ആയത്ത് പോലുള്ള ഒരു ആയത്താണ്. മിനല്ലദീന, അതുപോലുള്ള പ്രയോഗമാണ്, മിനല്ലദീന ഫർഖു ദീനഹും വകാനു ശിയഅൻ. ആദ്യത്തിൽ ഇന്നല്ലദീന എന്നാണ്, ഇവിടെ മിനല്ലദീന എന്നാണ്. റൂം 32. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ശിയഅത്ത് അല്ലെങ്കിൽ ശിയഅ എന്ന വാക്കുപയോഗിച്ചത് ഫിർഖ, വിഭാഗം, കക്ഷി എന്ന അർത്ഥത്തിലാണ്. രണ്ടാമത്തേത് അൽ അഹ്ലു വൻ നസബ്, ആളുകൾ, തങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ, ബന്ധം, ആളുകൾ എന്ന അർത്ഥത്തിൽ അൽ അഹ്ലു വൻ നസബു രണ്ടാമത്തെ അർത്ഥം. സൂറത്തുൽ ഖസസിലെ 15-ാമത്തെ ആയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറ്റേ അടിണ്ടാക്കി എങ്ങയില്ലേ, ഖിബ്തിയിൽ അടിണ്ടാക്കി എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞത്, ഹാദാ മിൻ ശിഅതിഹി വ ഹാദാ മിൻ അദുവിഹി. ആ വിഷയം വരുന്നിടത്ത് കാണാം, ഹാദാ മിൻ ശിഅതിഹി. ഒരാള് ബനി ഇസ്രായേലിലാണ്, മറ്റേയാള് ഖിബ്തിയാണ്, ഇവർ തമ്മിൽ അടിണ്ടാക്കുന്നത്. അപ്പൊ ഹാദാ മിൻ ശിഅതിഹി, ഇവൻ ഇദ്ദേഹത്തിന്റെ മൂസാ നബിയുടെ ശിഅത്തിൽപ്പെട്ടവനാണ് എന്ന് പറയണം, മൂസാ നബിയുടെ അഹലാണ് എന്നർത്ഥം. മൂസാ നബിയുടെ അഹലും നസബും, കുടുംബത്തിലും ആളിലും പെട്ടവൻ എന്ന് പറഞ്ഞാൽ ബനി ഇസ്രായേലിയനാണ്. അപ്പൊ മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട, മൂസാ നബിയുടെ ആളുകളിൽ പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് അൽ അഹ്ലു വൻ നസബ്. ഖസസ് 15, ഹാദാ മിൻ ശിഅതിഹി. മൂന്നാമത്തേത് അഹ്ലുൽ മില്ല, അഹ്ലുൽ മില്ലത്ത്, ആദർശത്തിന്റെ ആളുകൾ, ആദർശക്കാർ എന്നർത്ഥത്തിൽ. സൂറത്ത് മറിയമിലെ 69-ാമത്തെ ആയത്ത് അവിടെ നരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് സുമ്മല നൻസിഅന്ന മിൻ കുല്ലി ശിഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി യതിയ എന്ന് കാണാം. അവിടെ സുമ്മല നൻസിഅന്ന മിൻ കുല്ലി ശിഅ, പിന്നെ നാം ഊരിയെടുക്കുക തന്നെ ചെയ്യും. മിൻ കുല്ലി ശിഅത്തിൻ, ഓരോ ശിഅത്തിൽ നിന്നും, ഓരോ ആദർശക്കാരിൽ നിന്നും, ഓരോ ആദർശം സ്വീകരിച്ച ആളുകളിൽ നിന്ന് ഏറ്റവും കടുത്ത ധിക്കാരികളാരോ അവരെ അള്ളാഹു ഊരിയെടുക്കും. സൂറത്ത് മറിയമിൽ 69-ാമത്. സൂറത്ത് സാഫാത്തിലെ 83-ാമത്തെ ആയത്ത് വഇന്ന മിൻ ശിഅതിഹി ലഇബ്രാഹിം, അവിടെ അതിന്റെ മുമ്പ് വരുന്നത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബിനെ കുറിച്ച് പറയാണ്. അപ്പൊ അവിടെ പറഞ്ഞെന്താ, വഇന്ന മിൻ ശിഅതിഹി, അദ്ദേഹത്തിന്റെ ശിഅത്തിൽപ്പെട്ട ആളാണ്. അവിടെ അദ്ദേഹം എന്നാൽ നൂഹ് നബി, നൂഹ് നബിയുടെ ശിഅത്തിൽപ്പെട്ട ആളാണ് ല ഇബ്രാഹിം. 83, 83. അപ്പൊ നൂഹ് നബിയുടെ ശിഅത്തിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ എന്താ, നൂഹ് നബിക്ക് പാർട്ടി ഉണ്ടോ? ഇല്ല. പിന്നെന്താണ്, നൂഹ് നബിയുടെ ആദർശത്തിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി. അപ്പൊ അവിടെ ശിഅത്ത് എന്ന് ഉപയോഗിച്ചത് അഹ്ലുൽ മില്ല, മില്ലത്തിന്റെ, ആദർശത്തിന്റെ ആളുകൾ എന്നർത്ഥത്തിലാണ്. ഇതേപോലെ സൂറത്ത് ഖമർ 51, 51, സബഅ് 54 ഒക്കെ കാണാം. എന്നിട്ട് നോട്ട് വെച്ചാൽ മതി പ്രയോഗം മനസ്സിലാക്കാൻ. സബഅ് 54, ഖബർ 51. നാലാമത്തേത് വ്യത്യസ്ത താല്പര്യക്കാർ, ആ ആളുകളെ കുറിച്ചും ശിഅത്ത് എന്ന് ഉപയോഗിച്ചത് കാണാം. അള്ളാഹു പഠിപ്പിച്ച ആശയമല്ലാതെ സ്വന്തം ഹവക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, ഹവയുടെ ആളുകൾ, ദേഹേച്ഛയുടെ ആളുകൾ, അതാണ് നാലാമത്തേത് അൽ അഹ്‌വാ ഉൽ മുഖ്തലിഫ, ഹവ. സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ ഔ യുൽബിസക്കും ശിഅഅൻ, അല്ലാഹു പരീക്ഷണമായി മനുഷ്യരെ എന്ത് ചെയ്യും, യുൽബിസക്കും ശിഅഅൻ, നിങ്ങളെ വിവിധ ശിഅത്താക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അവിടെ മില്ലത്തിന്റെ ആദർശത്തിന്റെ ആളുകളല്ല, പാർട്ടിയല്ല, പിന്നെന്താണ്, പല താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്ന ഹവയുടെ ആളുകളാക്കും. അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അപ്പൊ ഇതാണ് ഇബ്നു ഖയ്യിം, അല്ല ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ ഖുർആനിൽ വന്നിട്ടുള്ള ശിഅത്ത് അല്ലെങ്കിൽ ശിഅ എന്ന പദത്തെ സംബന്ധിച്ച് അത് നാല് ആശയങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോ ഒന്ന് ഫിർഖത്ത്, രണ്ട് അഹ്ലുൽ അൽ അഹ്ലു വൽ നസബ്, മൂന്നാമത്തേത് അഹ്ലുൽ മില്ല, നാല് അൽ അഹ്‌വാ ഉൽ മുഖ്തലിഫ. ഇങ്ങനെ നാല് അർത്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തുകളൊന്നും പരിശോധിച്ചാൽ അതിൽ എന്ത് മനസ്സിലാവില്ല? ഇവിടെ നമ്മൾ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഷിയാക്കൾ എന്ന ഷിയാക്കളുടെ അർത്ഥത്തിലല്ല, ഷിയാക്കൾ ആരാണോ അവരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഖുർആനിൽ ഈ പദങ്ങളൊന്നും വന്നിട്ടുള്ളത്. ഇബ്നു ഖയ്യിമിന്റെ ഒരു അഭിപ്രായം, അദ്ദേഹം പറയുന്നത് ഷിയത്ത് എന്ന വാക്ക് ഖുർആനിൽ അധികവും ഉപയോഗിച്ചിട്ടുള്ളത് ആക്ഷേപത്തിന് വേണ്ടിയാണ് എന്നാണ്. എല്ലായിടത്തും അല്ല, അധിക സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത് ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് പുകഴ്ത്തി പറയാനല്ല, പിന്നെന്തിനാണ്? ആക്ഷേപിച്ച് പറയാനാണ്. കാരണം എന്താ, ഇവിടെ ഈ പറഞ്ഞ തർക്കം എന്താണ്? അതിൽ ഒരു സ്ഥലം ഒഴിച്ച് സാഫാത്തിൽ 83-ാമത്തെ ആയത്ത് ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞത് ഒഴിച്ച് ബാക്കിയുള്ള അടുത്തത് എന്താണ്? പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച്, ദേഹേച്ഛയിൽ പറ്റിയ ആളുകളെ കുറിച്ച്, അതുപോലെ തന്നെ ചില പാർട്ടികൾ എന്നൊക്കെ അർത്ഥത്തിലാണ്. എന്നാൽ ഇബ്നു ഖയ്യിം പറഞ്ഞത് ആ പറഞ്ഞ അർത്ഥത്തിൽ ശരിക്കും മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. കാരണം എന്താ, അധിക സ്ഥലത്തും അങ്ങനെയാണ്. ഗാലിബൻ മാ യുസ്തഅമലു ബിദ്ദമ്മി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാലിബൻ എന്ന് പറയാൻ കാരണം എന്താ, സൂറത്തു സാഫാത്തിൽ നേരത്തെ പറഞ്ഞെടുത്ത അവിടെ ആക്ഷേപത്തിന് വേണ്ടിയല്ല, പുകഴ്ത്തി പറഞ്ഞതാ. അല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ഷിയഅതിഹി, ആരുടെ ഷിയത്തിൽപ്പെട്ട ആളാണ്? നൂഹ് നബിയുടെ ഷിയത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അവിടെ ആക്ഷേപിക്കാനല്ല, പുകഴ്ത്തി പറഞ്ഞതാണ്. അപ്പൊ ഏതായിരുന്നാലും മൊത്തത്തിൽ നമുക്കിത് മനസ്സിലാക്കാനുള്ളത് ഈ പറഞ്ഞ ആയത്തുകളിലൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് ഷിയ എന്ന് പറഞ്ഞാൽ ആരാണോ ആ അർത്ഥത്തിലല്ല ഖുർആനിൽ ഷിയത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഷിയാക്കൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാദമുണ്ട്. ഖുർആനിൽ അവരെ സംബന്ധിച്ചുള്ള പദം വന്നിട്ടുണ്ട്. ഇത് ഷിയത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളായ ഷിയാക്കളെ സംബന്ധിച്ചാണ്. അതിനവർ ദുർവ്യാഖ്യാനിക്കുന്ന ആയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് സാഫാത്തിലെ 83-ാമത്തെ ആയത്ത്. അല്ല, വഇന്ന മിൻ ഷിയഅതിഹി ലൈബ്രാഹിം. അപ്പൊ വഇന്ന മിൻ ഷിയഅതിഹി, അദ്ദേഹത്തിന്റെ ഷിയത്തിൽപ്പെട്ട ആളാണല്ല ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ഷിയഅതി അലി. അതെ, ഖുർആനിൽ പറഞ്ഞ എന്താ, മിൻ ഷിയഅതിഹി എന്ന് പറഞ്ഞാൽ മിൻ ഷിയഅതി നൂഹിൻ എന്നാണ്. നൂഹിന്റെ മില്ലത്തിൽപ്പെട്ട ആളാണ് ആര്? ഇബ്രാഹിം നബി എന്നാ ഖുർആനിൽ പറയുന്നത്. ആ ആയത്തിനെ ഷിയാക്കൾ എന്ത് ചെയ്തു, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ ഷിയഅതിഹി എന്ന് പറഞ്ഞാൽ ഷിയത്തു അലിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അലിയുടെ കക്ഷിയെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഒരുപാട് തഫ്സീറുകൾ, തഫ്സീറുൽ ബഹ്റാനി, തഫ്സീറുൽ ബുർഹാൻ, തഫ്സീറുൽ ഖുമ്മി, തഫ്സീറുൽ മജ്ലിസി, മജ്ലിസിയുടെ ബഹ്റൽ അൻവാർ, ഇങ്ങനെയുള്ള തഫ്സീറുകളിലൊക്കെ ഈ ആശയം അവർ കൊടുത്തതായി കാണാം. അപ്പൊ അതെന്തല്ല, ശരിയായൊരു വിശദീകരണമല്ല, മറിച്ച് ഇവരുടെ ദുർവ്യാഖ്യാനമാണ്. അങ്ങനെ അവർ പറയാൻ കാരണം എന്താ, അവരുടെ വിശ്വാസത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇമാമിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പിന്നെ വിശദീകരിക്കാം. പ്രവാചകന്മാരെക്കാൾ മേലെയാണ് അവര്, ഷിയാക്കളുടെ ഇമാമുകൾ. അപ്പോ അതുകൊണ്ടാണ് ഇവിടെ ഇബ്രാഹിം നബിയുടെ കക്ഷിയിൽപ്പെട്ട ആളാണ് അലി എന്നല്ല, അലിയുടെ കക്ഷിയിൽപ്പെട്ട ആളാണ് ആര്? ഇബ്രാഹിം നബി. അപ്പോ ആരാ മേലെ? അലിയൻ, അലിന്റെ ആളാണ് ആര്? ഇബ്രാഹിം നബി. അപ്പൊ അവിടെ അലി റളിയല്ലാഹുവിന്റെ അവരുടെ ഇമാമായി അവർ പറയുന്ന അലിയെ എന്ത് ചെയ്തു, ഇബ്രാഹിം എന്ന് പറയുന്ന ഖലീലുള്ളയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ പുകഴ്ത്തി. ഇനി സുന്നത്തിൽ, അതായത് ഹദീസിൽ ഈ പദം എങ്ങനെ ഏതർത്ഥത്തിൽ വന്നിട്ടുണ്ട് എന്നതാണ്. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത 7038 എന്ന നമ്പർ, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത 7038-ാമത്തെ ഹദീസിൽ, ഒരു നീണ്ട ഹദീസാണ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, നമ്മളെ നീതി പാലിക്കി, ഇതങ്ങനെ കൊടുത്താൽ പറ്റില്ല എന്ന് നബിയോട് പറഞ്ഞ ദുൽ ഹുവൈസിറ എന്ന് പറയുന്ന ആള്, ആ ദുൽ ഹുവൈസിറയെ സംബന്ധിച്ച് പറയുന്ന ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അലാ തഖ്തുലുഹു, ഇയാളെ കൊല്ലുന്നില്ലേ? ആരെ? മുഹമ്മദ് നബിയോട് നീതി പാലിക്കാൻ പറഞ്ഞ ഈ ദുൽ ഹുവൈസിറയെ കൊല്ലുന്നില്ലേ? ആലല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ദഉഹു, അയാളെ വിട്ടേക്കുക, ഫൈന്നഹു സയഖൂനു ലഹു ശീഅതുൻ യതഅമ്മഖൂന ഫിദ്ദീൻ ഹത്താ യഖ്റുജു മിൻഹു കമാ യഖ്റുജു സഹ്മു മിനർ റബിയ. ദേ ആശയത്തിൽ ഹദീസ് കഴിഞ്ഞ ഖവാരിജികൾ ഉത്തര ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇവിടെ വിഷയം എന്താ? സയഖൂലു ലഹു ശീഅത്തുൻ, ഇയാളെ കൊല്ലണ്ട, അയാൾ വിട്ടേക്കുക. സയഖൂലു ലഹു, അയാൾക്ക് പിന്നീട് ഉണ്ടാകും. ശീഅത്തുൻ, ഒരു കക്ഷി ഉണ്ടാകും എന്നാ അയാളെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവർ മതത്തിൽ യതഅമ്മഖൂന ഫിദ്ദീൻ, നല്ല ഉഴുക്ക് അഗാധത ഉള്ള ആളുകളായിരിക്കും. പക്ഷേ അവർ പിന്നീട് അമ്പയറ്റ മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു കടന്നു പോകുന്നത് പോലെ അവർ മതത്തിൽ നിന്ന് പുറത്തു കടന്നു പോകും. ഇതാണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് ഷുഐബ് അൽ അർണാവൂത്ത്, ഹദീസ് നിരൂപകനായ അൽബാനിയെ പോലെ ഹദീസ് നിരൂപണം നടത്തിയിട്ടുള്ള അടുത്ത കാലത്ത് മരിച്ചുപോയ പണ്ഡിതനാണ് ഷുഐബ് അർണാവൂത്ത്, അദ്ദേഹം ഇത് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അൽബാനി നിലാലുൽ ജന്ന എന്ന ഗ്രന്ഥത്തിൽ ഇസ്നാദുഹു ജയ്യിദ്, അതിന്റെ സനദ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഷിയത്ത് എന്ന വാക്കുപയോഗിച്ചതും ഏതർത്ഥത്തിലല്ല, ഷിയാക്കൾ പറയുന്ന അലിയുടെ ആളുകൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇവിടെ ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് എന്താണ്? കക്ഷി, പാർട്ടി, അല്ലെങ്കിൽ ഒരാളുടെ ആദർശം സ്വീകരിച്ച ആള് എന്ന അർത്ഥത്തിലാണ്. അത് ദുൽഖബീസിനുമായി ബന്ധപ്പെടുത്തിയാണ്, ഷിയാക്കളുമായി ബന്ധപ്പെട്ടല്ല. എന്നാൽ ഒരുപാട് റിപ്പോർട്ടുകളിൽ, പിന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ ഈ പറഞ്ഞ അർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഹദീസുകൾ കാണാം. പക്ഷെ അതെല്ലാം ളഈഫാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഫസ്തഗ്ഫർതു ലി അലി വശിയാതിഹി, അലിക്കും അലിയുടെ ശീയത്തിനും ഞാൻ ഇസ്തിഗ്ഫാർ നടത്തി, പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട്. മസലി ക മസലി ശജറ അന അസ്ലുഹ വ അലി ഫർഉഹ വശിയത്തു വറഖുഹ, എന്റെയും എന്റെ ഉദാഹരണം ഒരു മരം പോലെയാണ്. ഞാൻ അന അസ്ലുഹ, ഞാനാണ് അതിന്റെ മുരട്. എന്റെ ഉദാഹരണം ഒരു മരം പോലെയാണ്, ആ മരത്തിന്റെ മുരട് ഞാനാണ്. ആര്? മുഹമ്മദ് നബി. വ അലി ഫർഉഹ, ആ മരത്തിന്റെ മുരട് ഞാനും മരത്തിന്റെ കൊമ്പ് ശാഖ ആരാണ്? അലിയുമാണ്. വശിയത്തുഹു വറഖുഹ, അലിയുടെ ആളുകൾ ഷിയത്ത് ആണ് ആ മരത്തിന്റെ ഇലകൾ. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ ആരായിരിക്കണം? ഷിയാക്കളാകണം. കാരണം മുരട് നബി, കൊമ്പ് അലി, ഇലകളൊക്കെ ഷിയാക്കൾ. ഇതും ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്രേ അന്തവ ഷിയാത്തു കഫിൽ ജന്ന, നീയും നിന്റെ ഷിയാത്തും നിന്റെ കക്ഷിയും സ്വർഗത്തിലാണ്. അപ്പൊ ഇതൊക്കെ ഹദീസിൽ അലി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് ഷിയാത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നവയാണ്. പക്ഷെ ആ ഹദീസുകളൊന്നും എന്തല്ല, സ്വഹീഹല്ല. അപ്പൊ സ്വഹീഹായ ഒരു ഹദീസിലും അലിയുടെ ആളുകളെ കുറിച്ച് ഈ പറഞ്ഞ അർത്ഥത്തിൽ ഷിയത്ത് എന്ന് ഉപയോഗിച്ചിട്ടില്ല, ഖുർആനിലുമില്ല ഹദീസിലുമില്ല. പിന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുണ്ട്. നേരത്തെ പറഞ്ഞോക്കെ അലിന്റെ ആളുകളെ പറ്റി പുകഴ്ത്തി പറഞ്ഞതാണ് വരേണ്ടത്, അതും വായിപ്പാണ്. ഇനി അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ചില റിപ്പോർട്ടുകൾ തബറാനി, പിന്നെ മുഅ്ജമുൽ ഔസത്തിൽ അതിന്റെ 6749-ാമത്തെ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, യാ അലി അന്ത വ അസ്ഹാബു കഫിൽ ജന്ന അന്ത വ ശിയഅതു കഫിൽ ജന്ന ഇല്ലാ അന്നഹു മിമ്മൻ യസൂമു അന്നഹു യുഹിബ്ബുക അഖ്വാമുൻ യുദ്ഫിറൂന അൽഇസ്ലാമ സുമ്മ യൽഫളൂനഹു യഖ്റഊന അൽഖുർആന ലാ യുജാവിറു തറാഖീഹിം تراقيهم لهم نبر يقال لهم الرافضه فان ادركتهم فجاهدهم فانهم مشركون ഒരു അലി, നീ സ്വർഗ്ഗത്തിലാണ്, നിന്റെ ആളുകളും സ്വർഗ്ഗത്തിലാണ്, എന്നാൽ നിന്നെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്ന, ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന, എന്നാൽ ഇസ്ലാമിനെ ഒഴിവാക്കി കളയുന്ന ചില ആളുകൾ പിന്നീട് വരും. അവർ ഖുർആൻ പാരായണം ചെയ്യും, ഖുർആൻ അവരുടെ തൊണ്ട വിട്ട് കടക്കുകയില്ല. അവരെക്കുറിച്ച് റാഫിളികൾ എന്ന് അറിയപ്പെടും. അവരെ നീ കണ്ടാൽ അവരോട് നീ യുദ്ധം ചെയ്യുക, അവർ മുശ്രിക്കുകളാണ്. അപ്പൊ അലി അല്ലാഹു നബിയോട് ചോദിച്ചു, നബിയെ, എന്നെ സ്നേഹിച്ചു വരുന്ന എന്നാൽ എന്റെ ആളുകളല്ലാത്ത റാഫിലികൾ എന്നറിയപ്പെടുന്ന മുശ്രിക്കുകളായ ഈ ആളുകളുടെ അടയാളം എന്താണ്? ലാ യഷ്ഹദൂന ജുമുഅ വലാ ജമാഅ, അവർ ജുമാക്കോ ജമാഅത്തിനോ പങ്കെടുക്കുകയില്ല. വയസാനൂന അല സലഫിൽ അവൽ, ആദ്യ സലഫുകളെ സംബന്ധിച്ച് അവർ കുറ്റം പറയും. അതായത് സഹാബത്തിനെയും അലിയെയും അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ അവർ ചീത്ത പറയും എന്ന് തബറാനി ഔസത്തിൽ, മുജമ്മൽ ഔസത്തിൽ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട്. ഇതെന്താണ്? മൗനുആണ് എന്നാണ് നിരൂപകന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ എന്ത് മനസ്സിലായി? ഷിയാക്കൾ, ഇന്ന് അറിയപ്പെടുന്ന ഷിയാക്കൾ എന്ന അർത്ഥത്തിൽ ഖുർആനിലുമില്ല, ഹദീസിലും ആ വാക്ക് വന്നിട്ടില്ല. എന്നാൽ ഹദീസുകളിൽ വന്ന ഷിയാത്ത് എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ്? ദുൽഹുവൈസറയുടെ ആളുകളെ സംബന്ധിച്ചാണ്. പിന്നെ അലിയുടെ കക്ഷിയെ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ എന്താണ്? ദുർബലമാണ്. ഇനി തിരിച്ചും അലിയുടെ കക്ഷികളെ ആക്ഷേപിച്ച അവർ മുശരിക്കുകളാണ്, ഇസ്ലാമിൽ പെട്ടവരല്ല, ഇസ്ലാമാണെന്ന് പറയും എന്നൊക്കെ പറയുന്ന ഈ അവസാനം പറഞ്ഞ തൊഹ്റാന്റെ റിപ്പോർട്ടും എന്താണ്? അതും ശരിയല്ല. അനുകൂലിച്ചും വന്നിട്ടില്ല, എതിർത്തിട്ടും വന്നിട്ടില്ല. എന്നാൽ ഇനി ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഷിയത്തു അലി അല്ലെങ്കിൽ ഷിഅ എന്ന വാക്ക് ആവർത്തിച്ച് ഒരുപാട് അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായി, ഹദീസ് ഗ്രന്ഥങ്ങളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. കാരണം തമ്മിൽ ഖുർആനിൽ തന്നെ എന്തുണ്ട്? ഷിയത്ത് എന്ന പദം ഉപയോഗിച്ചത് ഇന്നഹു മിൻ ഷിയാത്തിഹി ഇബ്രാഹിം എന്ന് ഖുർആനിൽ പറഞ്ഞു തന്നെ ആരെ കുറിച്ചാ? അലിന്റെ ആളുകളെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ പിന്നെ ഹദീസിൽ ഇല്ലാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവരുണ്ടാക്കിയ കള്ള ഹദീസുകളിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തും ഹസൻ, ഹുസൈൻ എന്നീ ആളുകളിലേക്ക് റഹിമഹുല്ലാ അവരിലേക്ക് ചേർത്തുകൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഇമാമുകളിലേക്ക് ചേർത്തുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷിയത്ത് എന്ന വാക്ക് അവരുപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവർ പറയാൻ കാരണം എന്താ? ഷിയത്ത് അലി അല്ലെങ്കിൽ ഷിയാക്കൾ എന്നുള്ളത് പിന്നീട് ആരെങ്കിലും ഉണ്ടാക്കിയതോ ഉണ്ടായതോ ആയ ഒരു പ്രസ്ഥാനമോ ആദർശമോ അല്ല. പിന്നെ അതിന് വിത്തുവാകിയത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. നബി അത് വിത്തുവാകി, അതിന് വെള്ളം നനച്ചു, എന്നിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്നു എന്ന അർത്ഥത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ അവർ പറയുന്നത് കാണാൻ സാധിക്കും. ഉസൂലുൽ കാഫി എന്ന് പറയുന്ന കുലൈനി എന്ന ഷിയ പണ്ഡിതന്റെ ഒരു ഗ്രന്ഥമാണ് ഉസൂലുൽ കാഫി. ഈ ഉസൂലുൽ കാഫി എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തിന്റെ അടുക്കൽ സഹീഹുൽ ബുഖാരിക്ക് എന്ത് സ്ഥാനമുണ്ടോ ആ സ്ഥാനമാണ് എന്തിനുള്ളത്? ഉസൂലുൽ കാഫി എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിനുള്ളത്. ഇമാം ബുഖാരിയുടെ സ്ഥാനമാണ് ആർക്ക്? ഈ കുലൈനി. അതിൽ പറയാൻ മസ്അലത്തു നസ്സി അലൽ അഇമ്മ മിനല്ലാഹി വറസൂലിഹി വൽ അഇമ്മ ذكر 13 بابا ضمنها 110 احاديث يعني هذا الاധ്യായം ആണ് എന്ത്? ഇമാമുകളെ സംബന്ധിച്ച് അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്? നസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഷിയാക്കളുടെ 12 ഇമാമിയങ്ങൾ ഉണ്ടോ, ആ ഇമാമിയങ്ങൾ എന്താണ്? ആര് പറഞ്ഞതാ? അല്ലാഹ നിശ്ചയിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാണ്. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ ഇമാമുകൾ. അതിൽ 110 ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. അപ്പൊ ആ 110 ഹദീസിൽ ഇത് ഈ ഇമാമുകളെ സംബന്ധിച്ചുള്ള ഹദീസുകൾ. അപ്പൊ അതിലൊക്കെ എന്ത് പരാമർശമുണ്ട്? അലിയുടെ കക്ഷിയെക്കുറിച്ചും അയിമത്തിനെ കുറിച്ചുമുള്ള പരാമർശമുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ സൂറത്തു സാഫാത്തിലെ 83 ആയത്ത് വൈനഹു മിൻ ഷിയാത്തിഹി ഇബ്രാഹിം എന്ന് പറയുന്നത് അത് ഖുർആനിൽ തന്നെ പരാമർശമുണ്ട്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലാഹ അഖദ മീസാഖൻ നബിയ്യീന അല വിലായത്തി അലി അലിയുടെ വിലായത്തിനെ സംബന്ധിച്ച് അലി അല്ലാഹുവിന്റെ വലിയാണ് എന്നതിനെ സംബന്ധിച്ച് ആ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു കരാർ എടുത്തിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ആദം നബിയുടെ മുതുകിൽ നിന്ന് സന്താനങ്ങളെ പുറത്തെടുത്ത് അല്ലാഹു ചെയ്തു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു, എല്ലാവരും അതെ എന്ന് അംഗീകരിച്ചു. ഇതിനൊക്കെ ഖുർആനിൽ കാണാം. അതുപോലെ പ്രവാചകന്മാരോട് അല്ലാഹു എടുത്തൊരു കരാറാണെന്ത്? അലിയെ നിങ്ങൾ വലിയായി അംഗീകരിക്കണം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, പ്രവാചകന്മാരെക്കാൾ സ്ഥാനം ആർക്കുണ്ട്? ഇമാമുകൾക്കുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ആളാരാ? അലിയാണ്. അതുകൊണ്ടാണ് അലി വലിയാണ് എന്നത് പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു കരാറ് വാങ്ങി എന്ന് പറയുമ്പോ പിന്നെ പണ്ടേ അലിയുടെ ഇമാമത്തിനെ സംബന്ധിച്ച് പരാമർശമുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇന്ന വിലായത്ത് അലി മക്തൂബത്തുൻ ഫി ജമീഇ സുഹുഫിൽ അംബിയ. ഇതൊക്കെ അവരുടെ ഉസൂലുൽ കാഫി, തഫ്സീറുൽ ബുർഹാൻ, ബഹ്റാനി എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും അലി റളിയല്ലാഹു അൻഹു വലിയാണ് എന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചിൽ, സൂറത്ത് ഇബ്രാഹിം, സബൂർ ഇതൊക്കെ പൂർവഗ്രന്ഥങ്ങളിലൊക്കെ എന്ത് പരാമർശമുണ്ട്? അലി വലിയാണ് എന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് വന്നു? ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല പൂർവ്വവേദഗ്രന്ഥങ്ങളിൽ പോലും അലിയെ സംബന്ധിച്ചും അലിയുടെ കക്ഷിയെ സംബന്ധിച്ചും പരാമർശമുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഷിയാക്കളുടെ വിശ്വാസം. എന്നാൽ നേരത്തെ പറഞ്ഞതോ, അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു പരാമർശം എവിടെയും വന്നിട്ടില്ല. അപ്പൊ ഈ ഇതൊക്കെ എന്താണ്? ഇവര് കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇനി ഇന്ന് ഷിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയം, അതായത് അലിയെ സ്നേഹിക്കുന്ന അലിയുടെ കക്ഷി എന്ന പേരിൽ അഷിഅ എന്ന വാക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ, ഖുർആൻ സുന്നത്ത് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെ മുതൽ ഇത് ഉപയോഗിക്കപ്പെട്ടു? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടം വരെ ഷിഅത്ത് എന്നുള്ളത് അലിയുടെ ആളുകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്ര ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഹവാരിജികളെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു തഹ്കീമിനെ കുറിച്ച്. എന്താണ് തഹ്കീം? അലി റളിയല്ലാഹു അൻഹും മുആവിയയും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി കുന്തങ്ങളിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യസ്ഥന്മാരെ രണ്ടാളുകളെ നിശ്ചയിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താം എന്ന് പറയുന്ന വിഷയം, ആ തഹ്കീമുമായി ബന്ധപ്പെട്ട് ഒരു കരാറ് എഴുതിയുണ്ടാക്കി. ആ എഴുതിയുണ്ടാക്കിയ സഹീഫത്തു തഹ്കീം, തഹ്കീമിന്റെ ഏടിൽ, ആ രേഖയിൽ എന്തുണ്ട്? ഹാദാമ തഖാല അലൈഹി അലി ഇബ്നു അബി ത്വാലിബ് വ മുആവിയ ഇബ്നു അബി സുഫിയാൻ വ ശീഅതുഹുമാ. ഇതിൽ എഴുതുന്ന കരാറുകൾ ആര് തമ്മിലുള്ളതാണ്? അലിയും മുആവിയയും വ ശീഅതുഹുമാ, അവ രണ്ടുപേരുടെയും ശീഅത്തും തമ്മിൽ. അപ്പൊ അവിടെ ശീഅ എന്ന് ഉപയോഗിച്ചത് അലിയല്ലാഹുവിന്റെ പാർട്ടിയെ കുറിച്ചല്ല, മുആവിയന്റെ കക്ഷിയെ കുറിച്ചും എന്ത് ഉപയോഗിച്ചു? ശീഅ എന്ന് ഉപയോഗിച്ചു. അപ്പൊ ഇന്നത്തെ അർത്ഥത്തിലല്ല എന്ന് ഉപയോഗിച്ചത്. വ അന്ന അലിയൻ വ ശീഅതുഹു റളു ബി അബ്ദുല്ലാഹി ബിൻ ഖൈസ് വറളിയ മുആവിയ വ ശീഅതുഹു ബി അംറു ബിൽ ആസ്. അംറു ബിൽ ആസിനെയും അബൂ മുസ അൽഅശ്ഹരിയെയും രണ്ട് കക്ഷികളും അംഗീകരിച്ചിരിക്കുന്നു. അവിടെ അലിയൻ വ ശീഅതുഹു മുആവിയ വ ശീഅതുഹു എന്ന് ഉപയോഗിച്ചു. അവിടെ ശീഅത്ത് എന്ന് ഉപയോഗിച്ചത് രണ്ടുപേരിലേക്ക് ചേർത്തി പറഞ്ഞു. ഫൈദാ തൂഫി അഹദുൽ ഹകമൈനി ഫലി ശീഅതിഹി വ അൻസാരിഹി അൻ യഖ്താറു മകാനഹു. ഈ രണ്ട് മധ്യസ്ഥന്മാരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ശീഅത്തിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും വേറെ ഒരാളെ പകരം തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അവിടെ എന്താ? ശീഅത്ത് എന്ന് ഉപയോഗിച്ചു. അപ്പൊ അവിടെ ഇത് താരിഖ് തബ്രീൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിലൊക്കെ എന്താണ്? ഷിയത്ത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, മുആവിയന്റെ ആളുകളെ കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം? ഇവിടെ ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് ഇന്ന് ഷിഅ എന്ന അർത്ഥ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഷിയാക്കൾ പറയുന്ന അർത്ഥത്തില്ല. അങ്ങനാണെങ്കിൽ എന്ത് മാത്രമേ പറയുള്ളൂ? അലിയിലേക്ക് ചേർത്ത് മാത്രമേ ഷിയത്ത് എന്ന് ഉപയോഗിക്കുള്ളൂ. ഇതുവരെ ഇതുണ്ടാക്കിയ കരാറിൽ മുആവിയയിലേക്ക് ചേർത്തുകൊണ്ടും ഷിയത്ത് മുആവിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഹദീസിൽ ഷിയത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതും ഈ പറഞ്ഞ അർത്ഥത്തിൽ. ഷിയാക്കളെ കുറിച്ചല്ല, നേരത്തെ ഒന്ന് പറഞ്ഞു. ഇനി മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്ന ഈ സാധാരണ പറയപ്പെടുന്ന മൂന്നാളുകളെ കുറിച്ച് സംഭവമുണ്ടല്ലോ. നബിന്റെ അടുക്കൽ മൂന്നാളുകൾ വന്നു, വീട്ടിൽ വന്നിട്ട് നബി നിസ്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, വിവാഹത്തിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. അത് മുസ്ലിമിന്റെ വേറെ റിപ്പോർട്ട് കാണാൻ, ശരിക്കും മൂന്നാളുകളല്ല, ആ സംഘത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ആറാളുകൾ ഉണ്ടായിരുന്നു. സിത്തത്തുറാഹിത്തൻ ആറാളുകൾ ഉണ്ടായിരുന്നു. മൂന്നാളുകളിലേക്ക് പലപ്പോഴും ചേർത്തി പറയാറുള്ളത് മൂന്നാളുകളാണ് ഇവിടെ വിഷയം പറഞ്ഞതുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ ആ സംഘത്തിൽ എത്ര പേരുണ്ട്? ആറ് പേരുണ്ട്. ആ സംഘത്തെ കുറിച്ച് പറയുന്ന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ പിന്നെ അതിൽപ്പെട്ട ഫഅതൈസു അല ഹകീം ഇബ്നു അഫ്ലാഹ്, അതിന്റെ ആ സനദിലുള്ള റിപ്പോർട്ട് പറയാണ്, ഹകീം ഇബ്നു അഫ്ലാഹിന്റെ അടുക്കൽ ഞാൻ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ആയിഷയെ ഞാൻ സമീപിക്കുകയില്ല. കാരണം എന്താ? നഹൈതുഹ അൻ തഖൂല ഫീ ഹാതൈനി ശിഅതൈനി ശൈഅൻ, ഈ രണ്ട് ശിഅത്തിനെ, രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ അതൊരു നീണ്ട ഹദീസാണ്, അതിന്റെ വിഷയത്തിലേക്ക് ആകാൻ പോകുന്നില്ല. അവിടെ ഷിഅത്തൈനി, രണ്ട് ഷിഅ എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞത് ദുൽഖുബൈസറിന്റെ ആളുകളെ കുറിച്ചാണ്. ഇവിടെ ഈ ഷിയത്ത് എന്ന് പറഞ്ഞത് ഇതൊന്നുമല്ല. അതുപോലെ തന്നെ അലിയുടെ കക്ഷിയെ കുറിച്ചോ മുആവിയയുടെ കക്ഷിയെ കുറിച്ചോ ഒന്നുമല്ല. അപ്പൊ അവിടെ വെറും ഷിയത്ത് എന്ന് ഉപയോഗിച്ചു. അതും ഷിയാക്കൾ പറയുന്ന അർത്ഥത്തിലല്ല. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസ് കൊടുത്തുകൊണ്ട് മിൻഹാജു സുന്നന്റെ 67-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്, ചരിത്രത്തിൽ ഇന്ന് ഷിയാക്കൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ഷിഅ എന്ന പദം
ആ കാലഘട്ടത്തിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണെങ്കിലും നബിയുടെ വാക്കപ്പെട്ടതല്ല. പിൽക്കാലത്ത് ഈ സംഭവം ചർച്ച ചെയ്യുന്ന പിന്നെ ആളുകൾ തമ്മിൽ പറയുന്ന ഒരു സംസാരമാണ്. അപ്പോ ഹക്കീമിന് അഫ്ലഹ് ആണ് പറയുന്നത്, എന്ത്, ഞാൻ ഈ രണ്ട് കക്ഷിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ പിൽക്കാലത്തും ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് ഷിയാക്കൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഷിയാക്കൾ എന്നറിയപ്പെടുന്ന ആ അർത്ഥത്തിലല്ല എന്നതാണ്. ഇനി മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ബുസ്റുബിന് അർത്താത് എന്ന് പറയുന്ന ആൾക്ക് അയച്ച, യമനിലേക്ക് അയച്ച കത്തിൽ, ഇംലി ഹത്താ തൽതിയ സൻആ ഫഇന്ന ലനാ ബിഹാ ശീഅ, നീ സൻആയിലേക്ക് പോവുക, അവിടെ നമുക്ക് ഷീഅത്തുൻ, ഷീഅത്തുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ആളുകളുണ്ട് എന്നാണ്. അപ്പോ മുആവിയയുടെ കാലഘട്ടത്തിലും ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് അലിന്റെ ആളുകളെ കുറിച്ചല്ല, കാരണം അലി റളിയല്ലാഹു അൻഹു മുആവിയ തമ്മിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോ മുആവിയന്റെ ആളുകൾ എന്ന അർത്ഥത്തിൽ ഷിയത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുആവിയ എന്ത് ചെയ്യില്ല, ഈ കത്തിൽ നമുക്കവിടെ ഷിയത്തുണ്ട് എന്ന് പറയില്ല. അങ്ങനെ എഴുതിയ എന്താവും, ഈ പറഞ്ഞ അർത്ഥത്തിലാണെങ്കിൽ അവിടെ ഷിയത്ത് ആരായി മാറും, അലിന്റെ ആളുകളായി മാറും. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഷിയത്ത് എന്ന് ഉപയോഗിച്ചത് നമുക്കവിടെ ഷിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില അത്ബാഅ് അനുയായികളുണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെ ഷിയത്ത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അൽ അത്ബാഅ് അല്ലെങ്കിൽ അൽ അസ്ഹാബ് എന്ന അർത്ഥത്തിൽ, അനുയായികൾ, ഇന്ന ആളുടെ ആളുകൾ എന്ന അർത്ഥത്തിൽ മാത്രമാണ്. എന്നാൽ പിന്നെ ഇന്ന് അറിയപ്പെടുന്ന അർത്ഥത്തിൽ ഷിയത്ത് എന്ന പദം ഉപയോഗിക്കപ്പെട്ടത് അതിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒരഭിപ്രായം അലി റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം എന്നാൽ, അത് അത്ര ശരിയല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞത് മനസ്സിലാവും. കാരണം മുആവിയ അലി റളിയല്ലാഹു മരിച്ചിട്ട് പിന്നെയും ജീവിച്ചിട്ടുണ്ടായിരുന്നു. മുആവിയുടെ കാലഘട്ടത്തിലും ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 കൊല്ലപ്പെട്ടു. ഈ ഹിജ്റ 61 ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇന്നത്തെ അർത്ഥത്തിൽ ഷിയത്ത് എന്ന പദം ഉപയോഗിക്കപ്പെട്ടത്. മസ്ഊദി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി മുറൂജു ദഹബിൽ അതിന്റെ 3rd volume 100th പേജിൽ നമുക്ക് കാണാം. ഫീ സനത്തി 65 തഹറഖത്തി ഷിയഅ ഫിൽ കൂഫ, ഹിജ്റ 61 ഹുസൈൻ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ഹിജ്റ 65 കൂഫയിൽ തഹറഖത്തി ഷിയഅ, ഷിയത്ത് ഹറക്കത്ത് എന്ന ഹറക്ക, നമ്മൾ പറയില്ല ഹർക്കത്ത് ഹർക്കത്തല്ല, പത്ത് ദിവസത്തിലൊക്കെ ഹർക്കത്ത് ഹർക്കത്തല്ല, ഹറക്കത്ത് എന്നാ പറയേണ്ടത്, ഹർക്കത്ത് തെറ്റാണ്. നമ്മളെ മലയാളികൾ ഉപയോഗിക്കലൊക്കെ മൂലിയമാർ അടക്കം ഉപയോഗിക്കൽ ഹർക്കത്ത്, ഹറക്കത്ത് എന്നാൽ മൂവ്മെന്റ്, ചലനം, സംഘടന അതിന് ഉപയോഗിക്കും. അപ്പൊ തഹറക്കത്ത് ഷിയ, ഷിയാക്കൾ എന്ത് ചെയ്തു, ചലിച്ചു എന്നാൽ ഒരു സംഘടനയായി രൂപപ്പെട്ടു, ഒരു പ്രസ്ഥാനമായി തീർന്നു എന്ന് മസ്ഊദി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലക്ക് ശേഷമാണ് ഈ പദം ഈ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടത് എന്നാണ്. ഇനി ഷിയത്ത് എന്നത് സാങ്കേതികമായി അതിന്റെ അർത്ഥം എന്താണ്, ഇതുവരെ പറഞ്ഞത് ഈ പദം എന്താണ്, ഇന്നത്തെ അർത്ഥത്തിൽ ഈ പദം ഖുർആനിലോ ഹദീസിലോ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ, ഏത് കാലം വരെ ഏതർത്ഥത്തിൽ ആ പദം ഉപയോഗിച്ചു എന്നതാണ് പറഞ്ഞത്. ഇനി ഷിയത്ത് എന്നുള്ളത് പിന്നെ സാങ്കേതികമായി എന്താണ് ഷിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആദ്യം നമുക്ക് ഷിയാക്കൾ പറഞ്ഞ അഭിപ്രായം പരിശോധിക്കാം. ഷിയത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്, അതില് കുമ്മി, കുമ്മി എന്നുള്ളത് അവരെ കുമ്മ എന്നുള്ളത് സ്ഥലത്തിന്റെ പേരാണ്, ആ സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് എന്താണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിമോ രണ്ടാള് പേര്, അയാള് പിന്നെ ഷിയാക്കൾ ആരാണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഹിജ്റ 301 ഈ കുമ്മി മരണപ്പെട്ടത്. ഹും ഷിയത്തു അലി ഇബ്നു അബി ത്വാലിബ്, അലി ഇബ്നു അബി ത്വാലിബിന്റെ കക്ഷിയാണ് ഷിയ, ഇത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമാണ്. വേറെ സ്ഥലത്ത് അദ്ദേഹം പറയുന്നു അഷിയത്തു ഹും ഫിർഖത്തു അലി ഇബ്നു അബി ത്വാലിബ് അൽ മുസ്ലിമൂന ഷിയത്തു അലി ഫി സമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു, നബിന്റെ കാലഘട്ടത്തിലും നബിയുടെ ശേഷവും മുസ്ലിങ്ങളാണ് ആര്, ഷിയത്തു അലി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊക്കെ, ഏത് അവരർത്ഥത്തിൽ മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളൊക്കെ ആരാ ഷിയത്ത്. അപ്പൊ നബിന്റെ കാലഘട്ടത്തിൽ എന്തുണ്ട്, ഷിയത്തു അലിയുണ്ട്, അലിന്റെ കാലഘട്ടം തുടങ്ങിയതല്ല, നബിന്റെ കാലഘട്ടത്തിലും ശേഷവും. മഅറൂഫൂന ബിൻഖിതാഇഹിം ഇലൈഹി വൽ ഖൗലി ബിഇമാമതിഹി. ആളുകളൊക്കെ അലിയിലേക്ക് മുറിഞ്ഞു ചേർന്നു എന്നതുകൊണ്ടും അലി ഇമാമാണ് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടുമാണ് ഷിയത്തു അലി എന്ന് അവർ അറിയപ്പെടാൻ കാരണം. ഇതാണ് ആരുടെ നിർവചനം? ഷിയ പണ്ഡിതനായ കുമ്മി വിശദീകരിക്കുന്നത്. അപ്പൊ ഈ അർത്ഥത്തിൽ ആരൊക്കെ പെട്ടു? അലി റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി അംഗീകരിക്കുന്ന എല്ലാ ആളുകളും ആരാണ്? ഷിയാക്കളാണ്. അതിൽ വേറൊന്നുമില്ല. ഈ ഇമാമത്ത് അള്ളാഹുവിന്റെ പിന്നെ കൽപ്പന അനുസരിച്ചാണോ, നബിന്റെ വസിയത്ത് അനുസരിച്ചാണോ, നസ് വന്നിട്ടുണ്ടോ, അത് അംഗീകരിക്കൽ നിർബന്ധമാണോ, ഇതൊക്കെ ഇതൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല. രണ്ടാമത്തേത് പിന്നെ അൽ മുഫീദ് എന്ന ലഖബിൽ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ബിന് ഇമ്രാൻ അൽ അസ്കരി അൽ അക്ബരി എന്ന് പറയുന്ന ഒരു പണ്ഡിതരുണ്ട്. മുഫീദ് എന്നാണ് ആൾ അറിയപ്പെടുന്നത്. മുഹമ്മദ് ബിന് ഇമ്രാൻ അൽ അക്ബുരി. അദ്ദേഹം പറയുന്നത് ഷിഅ എന്നുള്ള വാക്ക് അസ്ബാഉ അമീരിൽ മുഅ്മിനീൻ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി അലാ സബീലിൽ വലായി വൽഇഇതിഖാദി ലിഇമാമതിഹി ബഅദ റസൂൽ സലവാത്തുല്ലാഹി അലൈഹി വആലിഹി ബിലാ ഫസ്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഇമാമത്തും അതുപോലെ തന്നെ അദ്ദേഹം വലിയാണ് എന്ന കാര്യവും യാതൊരു ഫസലും കൂടാതെ അംഗീകരിക്കുന്ന ആളുകളാണ്. എന്താണ് ഫസലില്ലാതെ എന്ന് പറഞ്ഞാൽ, നബിക്ക് ശേഷം പിന്നെ അബൂബക്കർ വന്നു, ഉമർ വന്നു, ഉസ്മാൻ വന്നു. ഷിയാക്കളിൽ ചില ആളുകൾ പിന്നെ ഈ പിന്നെ സൈദിയാക്കൾ എന്ത് ചെയ്യുന്നു? അബൂബക്കറിനെയും ഉമറിനെയും അംഗീകരിക്കുന്നു. ഉസ്മാനല്ലാതെ അലി ആയിരുന്നു ആകേണ്ടിയിരുന്നത് എന്നാണ് ആരുടെ വാദം? ജൈദിയാക്കളുടെ വാദം. അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ പറ്റില്ല. നബിക്ക് ശേഷം ഉടനെ വലിയാകേണ്ടിയിരുന്നത്, ഖലീഫയാകേണ്ടിയിരുന്നത് ആരാ? അലിയാണ്. അതാണ് അവിടെ ബിലാ ഫസ്ലിൻ എന്ന് പറഞ്ഞാൽ. അപ്പോ അബൂബക്കറിനെയും ഉമറിനെയും എന്ത് ചെയ്യുന്നില്ല, ഈ വാദം അനുസരിച്ച് അംഗീകരിക്കുന്നില്ല. ആദ്യം പറഞ്ഞ കുമ്മിന്റെ വാദം അനുസരിച്ചോ? അവിടെ അലി അബൂബക്കറിന്റെയോ ഉമറിന്റെയോ ഖലീഫത്തിനെ കുറിച്ച് പറയുന്നതല്ല. എന്തംഗീകരിച്ചാൽ മതി? അലിയുടെ ഇമാമത്തെ അംഗീകരിച്ചാൽ മതി. ഇവിടെ അൽ മുഫീദ് എന്ന മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഇമ്രാന്റെ നിർവചനമനുസരിച്ച് പിന്നെ വനഫീൽ ഇമാമത്തി അമ്മൻ തഖദ്ദമഹു ഫീ മഖാമിൽ ഖിലാഫ വജഅല ഇഇതിഖാദ മത്ബൂഉൻ ലഹും ഗൈറ താബിഇൻ ലിഅഹദിൻ മിൻഹും അലാ വജ്ഹിൽ ഇഖ്തിദാ. എന്ത് ചെയ്യണം? അലി അല്ലാത്ത അതിന്റെ മുമ്പ് വന്നിട്ടുള്ള സർവ്വ ആളുകളുടെയും ഇമാമത്തിനെ നിഷേധിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ അബൂബക്കറിനെ എതിർക്കണം, അലിയെ എതിർക്കണം, അല്ല ഉമർ റളിയല്ലാഹു എതിർക്കണം, ഈ ആളുകളുടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എതിർക്കണം റളിയല്ലാഹു അൻഹു, ഇവരുടെ ഒന്നും ഖിലാഫത്ത് അല്ലെങ്കിൽ അവരുടെ നേതൃത്വമോ അംഗീകരിക്കാൻ പാടില്ല. അപ്പൊ നബി കഴിഞ്ഞാൽ അടുത്ത ഇമാം ആരാ? ഖലീഫയുമാകേണ്ടത് അലിയാകുന്നു എന്നതാണ് ഈ നിർവചനമനുസരിച്ച് വരുന്നത്. ഇനി ഇയാളുടെ മുഫീദിന്റെ നിർവചനമനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഇമാ പിന്നെ ജാറൂദിയ എന്ന് പറയുന്ന വിഭാഗം, അതായത് അബുൽ ജാറൂദ് സിയാദ് ബിൻ മുന്ദിർ അൽ ഹമദാനി, ഇവര് ഈ വാദമനുസരിച്ച് എന്തുപെടും? ഷിയാക്കൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ പെടുന്നു. ഇത് സൈദിയാക്കളിൽ പെട്ട ഒരു വിഭാഗമാണ് ആര്? ജാറൂദിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജാറൂദിയാക്കൾ ആദ്യം പറഞ്ഞത് അല്ല, ശരിയായ ഷിയാക്കൾ നിർവചനം അനുസരിച്ച് ജാറൂദിയാക്കൾ എന്തിൽ പെടൂല? ഷിയാക്കളെ കൂടതിൽ പെടുകയില്ല. എന്നാൽ മറ്റുള്ള ആളുകളൊക്കെ, ഇവരൊഴിച്ച് മറ്റുള്ള ആളുകളൊക്കെ ഷിയാക്കൾ എന്ന് പറയുന്ന അർത്ഥത്തിൽ പെടും എന്നാണ് ഈ മുഹമ്മദ് ബിൻ മുഹമ്മദിന്റെ നിർവചനമനുസരിച്ച് വരുന്നത്. മൂന്നാമത്തേത് തൂസി. അദ്ദേഹം പറയുന്നത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അൽ ഇഇതിഖാദു പിന്നെ ബിൽ വസിയ്യ ബി കൗനി അലി ഇമാമൻ ലിൽ മുസ്ലിമീന ബി വസിയ്യതി മിനർ റസൂലി വ ബി ഇറാദതി മിനൽ അല്ലാഹ്. അലി ഇമാമാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചും നബിയുടെ വസിയ്യത്ത് അനുസരിച്ചും ഇമാമായതാണ്. അല്ലാതെ ജനങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അലി ഇമാമാക്കിയതല്ല. അബൂ സിദ്ദീഖിന് തെരഞ്ഞെടുത്ത മാതിരി അലി ഇമാമാകട്ടെ എന്നുള്ളൽക്ക് ആക്കിയതല്ല. പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ ഇറാദത്തോടുകൂടി ഇമാമായതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തതാണ്. എന്തിന്? അലിയെ ഇമാമാക്കാൻ. അപ്പോ ആ വിശ്വാസത്തോടുകൂടി അലിയുടെ അലിയെ ഇമാമായി അംഗീകരിക്കണം. എന്നാലേ എന്താവുള്ളൂ? ഷിയാവുള്ളൂ. അലി ഇമാമാണെന്ന് പറഞ്ഞാൽ മാത്രം വ്യക്തം ഷിയാവുകയില്ല. പിന്നെന്ത് ചെയ്യണം? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ വരണം. ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ചാണ്, രണ്ടാമത്തത് നബിയുടെ വസിയത്തനുസരിച്ചാണ്. അപ്പൊ വിശ്വാസത്തിന്റെ ഭാഗമായി അദ്ദേഹം അതിനെ ഉൾപ്പെടുത്തി എന്നതാണ്. ഇയാളുടെ ഈ തൂസിയുടെ നിർവചനമനുസരിച്ച് സുലൈമാനിയ എന്ന് പറയുന്ന വിഭാഗം, ദൈദിയാക്കൽ പെട്ട ഒരു വിഭാഗമാണ് സുലൈമാനിയ. സുലൈമാൻ ബിന് ജരീർ അസ്സൈദി, അയാളുടെ കക്ഷി. ഈ ആളുകൾ എന്ത് പെടൂല, ഷിയാക്കളെ കൂടത്ത് പെടൂല. കാരണം അയാൾ നേരത്തെ പറഞ്ഞു ഈ സുലൈമാനിയ വിഭാഗം എന്താണ്, അലി അബൂബക്കറിനെയും ഉമറിന്റെയും ഇമാമത്ത് അംഗീകരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഇമാമത്ത് എന്ന് പറയുന്നത് അലി ഇമാമാണ്, പക്ഷെ അലി എങ്ങനെ ഇമാമായതല്ല, അള്ളാഹുവിന്റെ കൽപ്പനയോ നബിയുടെ വസിയത്ത് അനുസരിച്ചോ ഇമാമായതല്ല, പിന്നെങ്ങനെ സൂറ അനുസരിച്ചായതാണ്. ഇതുപോലെ അബൂബക്കറിനെ ഉമറിനെയൊക്കെ തെരഞ്ഞെടുത്തതുപോലെ സൂറ അനുസരിച്ച് അലിയെ തെരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ, അല്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചോ നബിയുടെ വസിയത്ത് അനുസരിച്ചോ അല്ല അലി ഇമാമായത് എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവിയാക്കളിൽപ്പെട്ട ആര്, സുലൈമാനിയാക്കൾ. അപ്പോ ആളുകളിലേക്ക് ചേർത്തിട്ടാണല്ലോ പാർട്ടി പറയുന്നത്. നേരത്തെ പറഞ്ഞ ജാറൂദിയാക്കളും സുലൈമാനിയ ഒക്കെ എന്താണ് ആളുകളിലേക്ക് ചേർത്താൻ. അപ്പോ ഈ തൂസിയുടെ നിർവചനമനുസരിച്ച് എന്ത് ചെയ്യുന്നു, സുലൈമാനിയാക്കൾ ഷിയാക്കളിൽ നിന്ന് പുറത്തു പോകുന്നു. ഈ പറഞ്ഞ മൂന്നെണ്ണവും പിന്നെ ഷിയാക്കളായ ആളുകൾ ആരാണ് ഷിയാക്കൾ എന്ന അവർ നൽകിയ നിർവചനമാണ്. ഇനി ഇവിടെ ഈ പറഞ്ഞ അവസാനത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നിർവചനത്തിൽ നിന്ന് അലിയെ ഇമാമായി അംഗീകരിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് എന്ന് വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഇത് ഇൻഷാല്ല ഇമാമുകളെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസം പിന്നീട് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഉസൂലുൽ കാഫി, കുലൈലിന്റെ ഉസൂലുൽ കാഫി നേരത്തെ പറഞ്ഞു 110 ഹദീസുകൾ എന്തിലുണ്ട്, ഇമാമത്തിനെ സംബന്ധിച്ച് അയിമത്തിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഈ അടുത്ത ആധുനികനായ ഒരു ഷീ കടുത്ത ഷീ പണ്ഡിതനാണ് അബ്ദുൽ ഹുസൈൻ അൽ അമീനി അൽ നജ്ബി. നജ്ബ് എന്ന ഇറാഖിലെ സ്ഥലമാണ്. അബ്ദുൽ ഹുസൈൻ അൽ അമീനി, ഇത് നമ്മളാരും ഇങ്ങനെ പേരിടല്ല. അബ്ദ് ആരിലേക്ക് ചേർത്തേ പറയുള്ളൂ, അള്ളാഹുലേക്ക് ചേർത്തേ പറയുള്ളൂ. പക്ഷെ ഷിയാക്കളുടെ പേര് അബ്ദുൽ ഹുസൈൻ, അബ്ദുൽ റസൂൽ, അബ്ദുൽ നബി എന്നൊക്കെ കാണാം. നബിന്റെ അടിമ, ഹുസൈന്റെ അടിമ. അതിൽ ഇയാളെ പേരെന്താ, അബ്ദുൽ ഹുസൈൻ. ഇയാൾ കടുത്ത റാഫിലിയാക്കളിൽപ്പെട്ട, റാഫിലിയാക്കൾ എന്നിട്ട് ഇന്നത്തെ ഇറാനിലുള്ള ഇസ്നാശരി വിഭാഗങ്ങളിൽപ്പെട്ട ആളാണ്. ആ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, 16 ഈ പുസ്തകത്തിനുള്ളത്. ഈ 16 പുസ്തകത്തിലും ആയിരക്കണക്കിന് ഹദീസുകളും റിപ്പോർട്ടുകളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. പുസ്തകത്തിന്റെ പേര് കിതാബുൽ ഖദീർ എന്നാണ്. അതായത് അലിയുടെ ഇമാമത്തുമായി ബന്ധപ്പെട്ട ഹദീസുൽ ഖദീർ എന്ന പ്രസിദ്ധമായ ഹദീസിന്റെ പേരാണ് ഇയാളുടെ പുസ്തകം കൊടുത്തിട്ടുള്ളത്, അൽ ഖദീർ. 16 ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത് എന്താ, അലിയുടെ ഇമാമത്തിനെ സംബന്ധിച്ചും ശേഷം വന്ന ബാക്കി ഇമാമുകളെ സംബന്ധിച്ചുമാണ്. അതൊക്കെ അള്ളാഹുവിന്റെയും അതുപോലെ തന്നെ പ്രവാചക ഇവരുടെ പിന്നെ നിർദ്ദേശമനുസരിച്ച് ഉണ്ടായതാണ് എന്ന് സമർത്ഥിക്കാനാണ്. ഇനി മറ്റുള്ള ആളുകൾ, അതായത് ഷിയാക്കളല്ലാത്ത ആളുകൾ ഷിയാക്കളെ കുറിച്ച് പറഞ്ഞ നിർവചനം എന്താണ്, ഇമാം അൽ അഷ്അരി അദ്ദേഹം പറയാൻ മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇമാം അൽ അഷ്അരി പറയുന്നു, ഇന്നമാ ഖീല ലഹുമു ശിഅലി അന്നഹും തായഉ അലി റളിയല്ലാഹു അൻഹു വയുഖദ്ദിമൂനഹു അലാ സായിരി അസ്ഹാബി റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളെക്കാൾ ആരെ മുന്തിക്കുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ മുന്തിക്കുന്നു. അങ്ങനെ നബി കഴിഞ്ഞാൽ ശ്രേഷ്ഠൻ അലിയാണെന്നും ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ അലിയുടെ അനുയായികളായി ആരൊക്കെ ചേർന്നുവോ അവരൊക്കെ എന്തിൽ പെടുന്നു, ഷിഅത്ത് എന്ന് പറഞ്ഞതിൽ പെടുന്നു. ഇതാണ് അഷ്അരിയുടെ നിർവചനം. പിന്നെ മറ്റൊരു നിർവചനം, മുഹമ്മദ് ബിന് അബ്ദുൽ കരീം ഇബ്നു അഹ്മദ് അബുൽ ഫുത്തൂഹ് അശ്ഹരിസ്ഥാനി, ഇതൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ നിർവചനത്തെക്കാൾ അല്പം കൂടി സമഗ്രമായ ഒരു നിർവചനം, ഹും ഷായഉ ഹുമുൽ ലദീന ഷായഉ അലിയ്യൻ റളിയല്ലാഹു അൻഹു അനൽ ഖുസൂസ് വഖാലു ബി ഇമാമതിഹി വഖിലാഫതിഹി നസ്തൻ വവസിയ്യത ഇമ്മാ ജലിയ്യൻ ഔ ഖഫിയ്യൻ വഅഅ്തഖദു അന്നൽ ഇമാമത ലാ തഖ്റുജു മിൻ ഔലാദിഹി വൈൻ ഹർജത്ത് വബി ഉൽമിൻ യക്കൂനു മിൻ ഗൈരിഹി ഔ ബി തഖിയത്തിൻ മിൻ ഇൻദിഹി എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പിന്നെ കുമ്മി അതുപോലെ തന്നെ മറ്റ് രണ്ടാളുകളുടെയും നിർവചനം പറഞ്ഞിരുന്നു. ആ നിർവചനം ഉൾക്കൊള്ളുന്ന ഒരു നിർവചനമാണിത്. അലി ഇമാമാണ്, പക്ഷേ അതെന്താണ്, ഖുർആനിലും ഹദീസിലും അലിയുടെ ഇമാമത്തിനെ കുറിച്ച് സൂചനയുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, നബിയുടെ വസിയത്തനുസരിച്ചാണ്. അലിയുടെ അലിയിൽ നിന്നും അലിയുടെ മക്കളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാതെ വേറെ ഒരാളും എന്താകാൻ പറ്റില്ല, ഇമാമാകാൻ പറ്റുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ അലിയുടെ കക്ഷികളായോ അവരാണ് അരി ഷിയാക്കൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ രണ്ട് നിർവചനങ്ങളെയും ചേർത്തുകൊണ്ട് വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരൊറ്റ നിർവചനം പറയാൻ സാധ്യമല്ല, കാരണം ഷിയാക്കൾ ഓരോ കാലഘട്ടത്തിലും അവരുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഷിയത്ത് അലി എന്ന് പറഞ്ഞാൽ ആരാണോ ആ അർത്ഥത്തിലല്ല ഇന്ന് ഷിയത്ത് അലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം ആദ്യ കാലഘട്ടത്തിൽ ഷിയത്ത് അലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അന്നഹും അല്ലദീന യുഖദ്ദിമൂൻ അലിയൻ അലാ ഉസ്മാന ഫഖത്, ഉസ്മാൻ അല്ല അലിയാണ് ഖലീഫയാകേണ്ടിയിരുന്നത് എന്ന് വിശ്വസിച്ച ആളുകളൊക്കെ ആരാ ആ കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിൽ ഷിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഫാറത്തസ്നി തശയ്യു ഖിനാഅൻ യസ്തതിറു ബിഹി കുല്ലുമൻ അറാദൽ ഖൈദ ലിൽ ഇസ്ലാം വൽ ലിൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരിൽ എന്തെല്ലാം കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം ആളുകളുണ്ടോ അവർക്കൊക്കെ പിടിക്കാനുള്ള ഒരു മറയായി ഷിയത്ത് എന്ന പദം ഉപയോഗിക്കും. അതായത് സർവ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും കയറിക്കൂടാനുള്ള ഒരു പാർട്ടിയായി മാറിയത് ഷിയ. അപ്പോ ആ ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഏത് പേരിൽ അറിയപ്പെട്ടു, ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടി വന്നവരൊക്കെ ഷിയത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതുകൊണ്ടാണ് ചില അഹലുസുന്നന്റെ പണ്ഡിതന്മാർ തന്നെ ആദ്യ കാലഘട്ടത്തിലുള്ള ഷിയാക്കളെ കുറിച്ച് റാഫിളിയത്ത് എന്ന പദം ഉപയോഗിക്കാതിരുന്നത്. റാഫിളി അല്ലെങ്കിൽ റാഫില, ഇന്നത്തെ ഇറാനിലെ ഷിയാക്കളെ കുറിച്ചൊക്കെ അർ റാഫില എന്ന് ഉപയോഗിക്കുന്നത് കാണാം. എന്താണ് ഈ റാഫില എന്ന് പറയാൻ കാരണം, അലിയെ ഇമാമായി അംഗീകരിക്കുക എന്നത് മാത്രമല്ല ആരെ എതിർക്കണം, അബൂബക്കറിനെയും ഉമറിനെയും എതിർക്കണം, അവർ ഇമാമുകളല്ല. അപ്പൊ അവരുടെ ഖിലാഫത്തിനെ എതിർത്തു റഫലാനെ എതിർക്കുക, നിരസിക്കുക, നിരാകരിക്കുക എന്നാണ് അർത്ഥം. അപ്പോ അലിയുടെ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഖിലാഫത്തിനെ എതിർത്തവർ, ഈ പണി ആര് ചെയ്തിട്ടില്ല, ആദ്യ കാലഘട്ടത്തിൽ ഷിയാക്കൾ ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അലിയുടെ ഇമാമത്ത് അംഗീകരിക്കുന്നവരാണ്. പിൽക്കാലത്ത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ, എല്ലാ ചണ്ടിഞ്ചവറും അതായത് അബൂബക്കറിന്റെ ഉമറിനെ അടക്കം ലയനത്ത് ചെല്ലുന്ന ആളുകളാണ് അവരെ ആരാവുള്ളൂ, ഷിയാക്കളാവുള്ളൂ. ഇതെന്തുകൊണ്ടായി മാറ്റം വന്നത്, ഓരോ കാലഘട്ടത്തിലുമുള്ള പിന്നെ അവരുടെ ആദർശത്തിലുണ്ടായ മാറ്റം കൊണ്ടാണ്. ആദ്യ കാലഘട്ടത്തിൽ കടുത്ത ഷിഇ എന്ന് പറഞ്ഞാൽ അവൻ അലിയെ അബൂബക്കറിനെയോ ഉമറിന്റെയോ പേര് കേട്ടാൽ ലയനത്ത് ചെല്ലുന്നവനല്ല, അവരുടെ ഇമാമത്ത് അംഗീകരിക്കുന്നവനാണ്. മറിച്ച് കടുത്ത ഷിയയാണ് എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലെ ഷിയ അവൻ മൻ തകല്ലമ ഫീ ഉസ്മാൻ വ സുബൈർ വ തൽഹ വ മാബിയ വ ത്വായിഫ മിമ്മൻ ഹാരബ അലിയ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ, മുആവിയ, അലിയോട് യുദ്ധം ചെയ്ത ആളുകൾ, അവരെ കുറിച്ച് എന്തെങ്കിലും മോശമായ അഭിപ്രായം പറഞ്ഞവനാണ് ആര്, കടുത്ത ഷിയ എന്ന് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടത്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ കടുത്ത ഷിയ എന്നതുകൊണ്ട് അൽ ഖാലി അല്ലെന്നാൽ അങ്ങേയറ്റം ഉലുവ് പരിധി വിട്ട ഷിയ എന്ന് പറഞ്ഞാൽ അല്ലദീ യുകഫിറു ഹാഉലായി സാദ, ഉസ്മാൻ, ത്വൽഹ, സുബൈർ, പിന്നെ മുആവിയ, അലിയോട് യുദ്ധം ചെയ്ത ആളുകൾ, അവരെ കുറിച്ച് മോശമായ അഭിപ്രായം പറയാൻ മാത്രമല്ല അവരൊക്കെ കാഫിറുകളാണ്, അബൂബക്കറും ഉമറും കാഫിറാണ്, നബിയുടെ ഭാര്യമാരൊക്കെ വഞ്ചകരാകുന്നു, അവരൊക്കെ നബിയെ പറ്റി ജീവിച്ച ആളുകളാണ്, ഏതാനും പേരൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സഹാബത്തും ഇസ്ലാമിൽ നിന്ന് മുർത്തത്തായിപ്പോയി എന്ന് പറയുന്നവനാണ് ഇക്കാലഘട്ടത്തിലെ കടുത്ത ഷിയ. എന്നാൽ ആദ്യ കാലഘട്ടത്തിലെ കടുത്ത ഷിയെ ഇതൊന്നും പറയില്ല, ഒരു ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട് എന്ന് മാത്രം. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഓരോ കാലഘട്ടത്തിലും ഷിയാക്കളുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എന്തിട്ടുണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ലഭിച്ച ഷിയ വേറെയാണ്, ഇന്നറിയപ്പെടുന്ന ഷിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വേറെയാണ്. ഇനി അടുത്ത ചർച്ച ഷിയ എന്ന പദം അതിന്റെ തുടർച്ച, അതിന്റെ ഉത്ഭവം ഏത് കാലഘട്ടം മുതലാണ്. ഈ വിഷയത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, ഉസൂലുൽ കാഫിയിൽ അബുൽ ഹസൻ എന്ന ആളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അലിയുടെ ഇമാമത്തിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലൈ യബഅസ് അല്ലാഹു റസൂലൻ ഇല്ലാ ബി നുബുവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ വസിയ്യത്തി അലിയിൻ അലൈഹി സലാം. ഉസൂലുൽ കാഫി 1437. നേരത്തെ പറഞ്ഞ ഷിയാക്കളുടെ ബുഖാരി ഇത് ഉസൂലുൽ കാഫി. അതിൽ പറയാൻ, നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല, ആ പ്രവാചകരോടൊക്കെ അല്ലാഹു എന്ത് പറഞ്ഞിട്ടല്ലാതെ മുഹമ്മദ് എന്ന ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ആ മുഹമ്മദിൽ നിങ്ങൾ വിശ്വസിക്കണം. വ വസിയ്യത്തി അലിയിൻ അലൈഹി സലാം, അലിന്റെ വസീയത്തിനെ കുറിച്ചും. എന്നാൽ അലി ഇമാമാണ് എന്ന് ആര് വസീയത്ത് ചെയ്യും? മുഹമ്മദ് വസീയത്ത് ചെയ്യും. അപ്പൊ മുഹമ്മദ് നബിയെക്കുറിച്ചും അലിയുടെ വിലായത്തിനെ കുറിച്ചും പൂർവ്വകാല പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണ്ടേ എന്തുണ്ട്, പ്രവാചകന്മാർ എന്ന് വന്നോ അന്ന് മുതൽക്ക് എന്തുണ്ട്, സിയത്ത് അലി ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുക. അതുപോലെ തന്നെ അബൂജാഫറിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഈ കാര്യം അലിയുടെ ഇമാമത്തിനെ കുറിച്ച് ഉണർത്തിയിരുന്നു, പക്ഷേ ആദം മറന്നുപോയി. ഏത് ഖുർആനിലെ ആയത്തില്ലേ, വലഖദ് അഹിദ്നാ ഇലാ ആദമ മിൻ ഖബ്ൽ ഫനസിയ ഫലം നജിദ് ലഹു അജ്മാ എന്ന് പറഞ്ഞാൽ അവിടെ അഹദ് എന്താ, ആദമിനോട് നാം അഹദ് ഉപദേശിച്ചു എന്ന് പറയുന്നത് അലിയുടെ ഇമാമത്തിനെ കുറിച്ച് ഉപദേശിച്ചിരുന്നു, പക്ഷേ ആദം അത് മറന്നുപോയി. അതാണ് ഫനസിയ ഫലം നജിദ് ലഹു അജ്മൻ എന്ന് പറഞ്ഞത്. അപ്പൊ ആദം നബി തൊട്ടേ അലിയെ കുറിച്ചുള്ള പരാമർശം അള്ളാഹു നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഒരുപാട് റിപ്പോർട്ടുകൾ കാണാം, ഞാൻ ആവർത്തിക്കുന്നില്ല, ഒന്ന് രണ്ടൊക്കെ മതി. രണ്ടാമത്തെ അഭിപ്രായം ഷീ പണ്ഡിതനായ കുമ്മി അൽ മഖാലാത്ത് വൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിന്റെ 15-ാമത്തെ പേജിൽ ഫഅവ്വലുൽ ഫിറഖി അശ്ശിഅ, കക്ഷികളിൽ ആദ്യത്തെ കക്ഷി ഷിയത്താണ്, അലിയുടെ കക്ഷിയാണ്. വഹിയ ഫിർഖത്തു അലിബിന് അബി ത്വാലിബ് അൽ മുസ്ലിമൂന ഷിയത്തു അലി, നേരത്തെ വായിച്ചൊരു ഭാഗം, ഫി സമാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദഹു മിൻഹും അൽ മിഖ്ദാദ് ബ്നുൽ അസ്വദ് അൽ കിന്ദി വസൽമാൻ അൽ ഫാരിസി വഅബൂ ദർ ജുന്ദൂബ് ബ്നു ജുനാദ വഅമ്മാർ ബ്നു യാസിർ വഹും അവ്വലു മൻ സുമ്മു ബിസ്മി തശയ്യുഇ മിൻ ഹാദിഹിൽ ഉമ്മ. നബിന്റെ കാലഘട്ടം തൊട്ട് എന്തുണ്ട്, ഷിയത്തു അലിയുണ്ട്. അതിൽപ്പെട്ട ആളുകളാണ് ഇവ, സഹാബകളൊക്കെ മുർത്തദ്ദായി പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെ അംഗീകരിക്കുന്ന 4 ആളുകളുണ്ട്. അതിൽപ്പെട്ടാണ് സൽമാനുൽ ഫാരിസി, അബൂദർ ഗിഫാരി, അമ്മാർ ബിനു യാസിർ, ഈ ആളുകൾ, മിഖ്ദാദ് ബിനു അസ്വദ്. ഈ 4 ആളുകളെ മാത്രമേ സഹാബികൾ കൂട്ടത്തിൽ നിന്ന് ഷിയാക്കൾ അംഗീകരിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ കുമ്മി എണ്ണുന്നത്. ഇവരൊക്കെ ആ അനുയായികളിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഈ കുമ്മിയുടെ വാദമനുസരിച്ച് ആദം നബി ഒട്ടില്ല, പിന്നോട്ട് പോട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട്. ഇനി ഷിയാക്കളല്ലാത്ത ആളുകൾ ഷിയാക്കളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞ രണ്ടും ആരുടേതാ? ഷിയാക്കൾ പറഞ്ഞതാണ്, ഒന്ന് ആദം നബി ഒട്ടുണ്ട്, മറ്റത് നബിന്റെ ഉമ്മത്താണ് ഷിയത്ത് വലി. എന്നാൽ ഷിയാക്കളല്ലാത്ത ആളുകൾ പറയുന്നത് ഒരഭിപ്രായം, ഇബ്നു ഖൽദൂൻ, അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ആധുനിക നൂറ്റാണ്ടിൽ ഈജിപ്തിൽ മരിച്ചുപോയ അഹമ്മദ് അമീൻ, അതുപോലെ തന്നെ ചില ഓറിയന്റലിസ്റ്റുകളും, അവരൊക്കെ പറയുന്നത് ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ മറ്റു രേഖപ്പെടുത്തിയിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം തന്നെ അലി ഖലീഫയാണ് ആകേണ്ടിയിരുന്നു എന്ന് പറയുന്ന ചില ആളുകൾ വന്നിട്ടുണ്ട്. ഇത് ഇബ്നു ഖൽദൂന്റെ അഭിപ്രായമാണ് കേട്ടോ. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ, അതെവിടെയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ബനൂ സായിദക്കാരുടെ പിന്നെ വീട്ടിൽ ഒരുമിച്ചുകൂടി അവിടെ അഭിപ്രായങ്ങൾ ഉണ്ടായ സമയത്ത് അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം എന്നല്ലാതെ ആരാകണം, അയാളാകണം ഇയാളാകണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പക്ഷേ അലിന്റെ പേരും പറഞ്ഞിട്ടുണ്ടാകണം എന്നല്ലാതെ അലിക്കാണ് നബിയുടെ ശേഷം ഖിലാഫത്ത് കിട്ടേണ്ടത് എന്ന ഷിയാക്കളുടെ വാദത്തിൽ അന്ന് ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇബ്നു ഖൽദൂന്റെയും അതുപോലുള്ള ചില ആളുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. രണ്ടാമത്തേത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം പിന്നെ ഇങ്ങനെ ഒരു വാദമുണ്ടായി, അലി റളിയല്ലാഹു അൻഹുവാണ് ഖലീഫയാകേണ്ടത്. ഇബ്നു ഹസ്മ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുമ്മ വലിയ ഉസ്മാൻ ഉസ്മാനിബിനെ അഫ്മാന്റെ കൊലയ്ക്ക് ശേഷം എന്ത് ചെയ്തു? പിന്നെ ഈ അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത് എന്ന വാദമുണ്ടായി. മൂന്നാമത്തേത് ഹിജ്റ 37 എപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം, ഹിജ്റ 37 നമ്മൾ കഴിഞ്ഞ ഖവാരിജുകളുടെ വിഷയം പറഞ്ഞപ്പോൾ സ്ഥിരീകരിച്ചതാണ്. ഹിജ്റ 37 അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം ആണ് എന്തുണ്ടായത്? ശരിയായ ഷിയാക്കളുടെ അടിസ്ഥാനങ്ങൾ വളരാൻ തുടങ്ങിയത്. അതായത് നേരത്തെ പറഞ്ഞ അലി, പിന്നെ അലിയുടെ ഇമാമത്താണ് യഥാർത്ഥ ഇമാമത്ത് എന്നുള്ള വാദം. നാലാമത്തെ അഭിപ്രായം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഷിയത്ത് എന്ന പദത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ഉസ്താൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 കൊല്ലപ്പെട്ടു. അതിനുശേഷമാണ് എന്തുണ്ടായത്? ഷിയത്ത് എന്ന പദം ഇന്നത്തെ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ നാലാമത്തെ അഭിപ്രായം അതാണ്, ഏത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷമാണ് ഷിയാക്കളുടെ യഥാർത്ഥ ആശയത്തിലുള്ള ഉത്ഭവം ഉണ്ടായത്. കാരണം ഒന്നും രണ്ടും മൂന്നും ഒന്നും ശരിയല്ല. കാരണം അലി റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സമയത്തും അലി റളിയല്ലാഹു അൻഹു ഇനി തിരിച്ചു വരും, അതുപോലെ തന്നെ അലിയാണ് ശരിയായ വലിയ എന്നുള്ള വാദങ്ങൾ അന്നുണ്ടായിട്ടില്ല. അപ്പൊ ഇത് നാല് അഭിപ്രായങ്ങളിൽ നിന്ന് ശരിയായ അഭിപ്രായമായി ചില ആളുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നാലാമത്തെ അഭിപ്രായത്തെയാണ്. കാരണം അന്ന് മുതൽക്കാണ് ഇന്ന് ഷിയാക്കൾ വെച്ചു പുലർത്തുന്ന പല അഭിപ്രായങ്ങളും ഉടലെടുത്തിട്ടുള്ളത്. ഇനി ഷിയാക്കളുടെ ആശയം എന്തിൽ നിന്നുണ്ടായതാണ്? പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞത് കാണാം. ക്രിസ്ത്യാനികളുടെ ആശയങ്ങളാണ്, ജൂതന്മാരുടെ ആശയങ്ങളാണ്, ബുദ്ധമതക്കാരുടെ ആശയങ്ങളാണ്, ഇതുപോലെ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് പല പദങ്ങളുടെയും ആശയങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും പ്രത്യേകമായ തെളിവുകൾ പലതും അതിലുണ്ടാകാം, പക്ഷെ അത് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഷിയാക്കളുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതനിൽ നിന്നാണ് ഷിയാക്കളുടെ ആശയങ്ങൾ ഉടലെടുത്തിട്ടുള്ളത് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു സബ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കക്ഷിയാണ് അസ്സബഇയ്യ. സബഇയ്യ ഇയാള് പിന്നെ ജൂതനാണ്, യമനിൽ വളർന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ പിഴച്ച ആദർശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഫിത്നയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിജാസിലേക്ക്, മക്ക മദീന ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഹിജാസ്, ഹിജാസിലേക്ക് അദ്ദേഹം പോയി. പിന്നെ ഇറാഖിലെ ബസ്ര, കൂഫ, അതിനുശേഷം ദിമസ്ക്, ഡമസ്കസ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്മാന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ഡമസ്കസുകാർ അദ്ദേഹത്തിന്റെ ഫിത്ന കാരണം അദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കി. പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് വന്നു, അവിടെ അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോ ഇസ്ലാമിനെ പൊളിക്കാൻ, ജൂതായുസം പ്രചരിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ഇസ്ലാമിന്റെ സർവ കേന്ദ്രങ്ങളിലും, അതായത് ഇറാഖ്, സിറിയ, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി എല്ലാ സ്ഥലത്തും ഈ ഷിയായുസത്തിന്റെ ജൂത വിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്ത ആദർശത്തിന്റെ വിത്ത് പാകാൻ വേണ്ടി ഓടി നടന്ന ഒരാളാണ് അവര്. അബ്ദുല്ലാഹി ഇബ്നു സബ അദ്ദേഹത്തിലേക്ക് ചേർത്തിയാണ് സബഇയ്യ എന്ന പാർട്ടി അറിയപ്പെടുന്നത്. അപ്പൊ ഇയാളാണ് അതിന്റെ സ്രോതസ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവരുടെ ആദർശം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ആരുടെ? ഷിയാക്കളുടെ. ഇദ്ദേഹത്തിൽ നിന്നാണിത് ഉടലെടുത്തത് എന്ന് പറയാൻ കാരണം, പിന്നെ ഖുർആനെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന ഈ ജൂതൻ പറഞ്ഞ ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ? ഇന്നൽ ഖുർആന ജുസ്ഉൻ മിൻ തിസ്അതി അജ്സാ വഇൽമുഹു ഇൻദ അലി. ഇന്ന് കാണുന്ന ഖുർആൻ യഥാർത്ഥ ഖുർആനിന്റെ 9 ഒരു ഭാഗം മാത്രമാണ്. ഖുർആനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ അറിവ് അലി റളിയല്ലാഹു അൻഹുവിനെ ഉള്ളൂ എന്നാര് പറഞ്ഞിട്ടുണ്ട്? അബ്ദുല്ലാഹി ഇബ്നു സബഹ് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുല്ലാഹി ഇബ്നു സബഹ് പറഞ്ഞ ആശയം ഷിയാ പണ്ഡിതന്മാരായ ആളുകൾ എടുത്തുപിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഷിയാക്കളുടെ സഹീഹുൽ ബുഖാരിയായ കുലൈനിയുടെ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ അടുക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുസ്ഹഫ് ഉണ്ട്. ഖാല അബൂ ബസീർ, അബൂ ബസീർ എന്ന് പറയുന്നതിന്റെ ഇതിന്റെ സനദിലുള്ള ഒരു റിപ്പോർട്ടറാണ്. ഖുൽതു വമാ മുസ്ഹഫു ഫാത്തിമ, അബൂ ബസീർ ചോദിച്ചു എന്താണ് ഈ മുസ്ഹഫ് ഫാത്തിമ? ഖാല മുസ്ഹഫുൻ ഫീഹി മിസ്ലു ഖുർആനിക്കും ഹാദാ സലാസ മറാത്, നിങ്ങളുടെ ഖുർആനിൽ ഉള്ളതുപോലെ അതിന്റെ മൂന്നരട്ടി ഫാത്തിമയുടെ മുസ്ഹഫിലുണ്ട്. വല്ലാഹി മാ ഫീഹി മിൻ ഖുർആനിക്കും ഹർഫുൻ വാഹിദ്, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരു ഹർഫ് പോലും ഫാത്തിമയുടെ അടുത്തുള്ള ഖുർആനിലില്ല. ഇത് ഉസൂലുൽ കാഫിയിലുള്ള വാചകമാണ്. ഉസൂലുൽ കാഫി 1:239. ഇനി ഇവരെ വേറെ ചില റിപ്പോർട്ട് കാണാം. ഖുർആൻ നമ്മളങ്ങിയുള്ള ഖുർആനിൽ എത്ര ആറായിരത്തില്ലാനും ആയത്തുകളുണ്ട്. അവരുടെ വാദമനുസരിച്ച് യഥാർത്ഥ ഖുർആനിൽ 17,000 ആയത്തുണ്ട്. അപ്പൊ എന്തായി? ഇതിന്റെ മൂന്നരട്ടിയായി, 3×18 ഏകദേശം 18 ആവും. 17,000 ആയത്തുകൾ ഇവർ പറയുന്ന പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖുർആനിലുണ്ട്. അപ്പൊ ഈ വാദം പറഞ്ഞതാരാ? അബ്ദുല്ലാഹി ഇബ്നു സബഹ്. ആ സബഹിന്റെ വാദമാണ് ഖുർആന്റെ വിഷയത്തിൽ ഇയാക്കൾ പിന്നീട് ഉണ്ടാക്കിയത്. അപ്പൊ തുടക്കം സബഹിൽ നിന്ന്. അതുപോലെ അഇമ്മത്തിനെ സംബന്ധിച്ച്, ഇമാമുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ അവരുടെ മുഫീദ് എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ആള്, പിന്നെ അൽ ഖൗലു ഫീ ഇൽമിൽ അഇമ്മ ബിൽ ളമായിരി വൽ കായിനാത്ത്, അദ്ദേഹം പറയാൻ ഇമാമുകളുടെ അറിവ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ മനസ്സുകളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതുമായ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? ഇമാമുകൾക്ക് അറിയാം. ഇതാരുടെ വിശേഷണ? അള്ളാഹിന്റെ വിശേഷണ. ഇതൊക്കെ ആരെ അറിയുള്ളൂ? അള്ളാഹു അറിയുള്ളൂ. അപ്പൊ ഇത് കുലൈനി അല്ല, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സബഹ് പറഞ്ഞ കാര്യമാണ്. ആ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? ഷിയാക്കളും ഏറ്റുപിടിച്ചു. ഇനി കുലൈനിയുടെ ഒരു വാചകത്തിൽ ഇന്നൽ ഇമാമ ഇദാ ഷാഅ യഅലമ അലിമ, കുലൈനി ഉസൂലുൽ കാഫിയിൽ 1:258 പറയാൻ, ഇമാമു ഒരു കാര്യം അറിയാൻ ഉദ്ദേശിച്ചാൽ അത് അറിയും. എന്നിട്ട് ഒരു അധ്യായം അദ്ദേഹം കൊടുക്കുന്നു, ഇന്നൽ അയിമത്ത അലൈഹി മുസ്സലാം യഅലമൂന മത്താ യമൂതൂൻ വഅന്നഹും ലാ യമൂതൂന ഇല്ലാ ബിഖ്തിയാരി മിൻഹും, ഇമാമുകൾ എപ്പോൾ മരിക്കും എന്നവർക്കറിയാം. അവരോട് ചോദിക്കാതെ അള്ളാഹു അവരെ മരിപ്പിക്കുകയില്ല. ഖിയാർ കൊടുക്കുന്നതാണ്, മരിക്കണോ മരിക്കണ്ടേ? നബിമാർക്കുള്ള മാതിരി. അപ്പൊ നബിമാരുടെക്കാൾ സ്ഥാനത്താണ് ആര്? ഇമാമുകൾ. അപ്പൊ ഈ ഇമാമുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടെന്ന കാര്യം ഇത് ആദ്യം പറഞ്ഞത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സബഹ് ആകുന്നു. ആ സബഹിന്റെ വാദം കുലൈനിയും അതുപോലെ തന്നെ മുഫീദും. ഇനി നമ്മുടെ ഇസ്ലാമിക വിപ്ലവം നടത്തിയ ആയത്തുള്ള റൂഹുള്ള അൽ ഹുമൈനി എന്ന് പറയുന്ന ആയത്തുള്ളണ്ടല്ലോ, ആയത്തുള്ള ഹുമൈനി, പിന്നെ അദ്ദേഹത്തിന്റെ അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, ഇന്നലിൽ ഇമാമി മഖാമ മഹ്മൂദ വ ദറജ ദാമിയ വ ഖിലാഫ തക്വീനിയ തഹ്ലൗ ലി വിലായതിഹ വ സൈത്തറതിഹ ജമീഉ ദറാതിഹാദിൽ ഖൗൽ. ഇമാമുകൾക്ക് മഖാമും മഹ്മൂദ്, മഖാം മഹ്മൂദ് നബിക്കുള്ള സ്ഥാനം പറഞ്ഞതാണ്, മഖാം മഹ്മൂദ് അല്ലേ, വ ദറജത്തൻ സാമിയ ഉന്നതമായ പദവി, അതുപോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും കീഴ്പ്പെടുന്ന ഓരോ പ്രാപഞ്ചിക വസ്തുവിലും അധികാരം ചെലുത്താൻ സാധിക്കുന്ന ഒരു തക്വീനിയായ ഖിലാഫത്ത് ഇമാമുകൾക്കുണ്ട് എന്ന് ഹുമൈനി അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വാദം അബ്ദുല്ലാഹി ഇബ്നു സബഹ് ആണ് തുടങ്ങിയത്, അത് ഷിയാക്കൾ ഏറ്റുപിടിച്ചു. മൂന്നാമത്തേത്, ഇമാം അലി അദ്ദേഹം നബിയുടെ വസിയ്യാണ്, നബിയുടെ വസിയത്തനുസരിച്ചാണ് അലി എന്തായത്? ഇമാമായത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യകാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പിൽക്കാലത്താണ് ഉണ്ടായത് ആ വാദം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ഇനി ലോകത്തേക്ക് ലോകാവസാനത്തിന് മുമ്പ് തിരിച്ചു വരും, തിരിച്ചു വരും. ഈ രണ്ട് വാദവും ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉസൂലുൽ കാഫി 1:294 ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, ഞാനിത് വായിക്കുന്നില്ല. ഇതും ആദ്യം പറഞ്ഞതാരാ? അബ്ദുല്ലാഹി ഇബ്നു സബഹ് ആണ്. പിന്നെ ആദ്യകാലത്തെ ഷിയാക്കൾ അബൂബക്കറിനെയും ഉമറിനെയും ആക്ഷേപിച്ചിരുന്നില്ല. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു സബഹ് അബൂബക്കറിൽ നിന്നും ഉമറിൽ നിന്നും ഒരാൾക്ക് ബറാഅത്ത് ഉണ്ടാകണം, അവരെ അംഗീകരിക്കാനേ പാടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു സബഖ് പറഞ്ഞു. ആ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ആദ്യമായി ചീത്ത പറഞ്ഞ് ആക്ഷേപിച്ചതും ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സബഖ്. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസത്തിൽ കേട്ടതാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും പേര് കേട്ടാൽ ലാനത്തുല്ലാ എന്ന് പറയൽ, അതവർ പറയാറുണ്ട്. അപ്പൊ ഇത്തരം വാദങ്ങൾ ഷിയാക്കൾക്കുണ്ട്. ഈ വാദങ്ങളൊക്കെ ആരിൽ നിന്നുണ്ടായതാണ്? അബ്ദുല്ലാഹി ഇബ്നു സബഖിൽ നിന്നുണ്ടായതാണ്. ആ സബഖ് എന്ന ജൂതരിൽ നിന്നാണ് ഷിയാക്കളുടെ ആശയം ഉണ്ടായത്. അപ്പൊ ഒരു കാര്യം, സബഖ് ഉണ്ടാക്കിയ ആശയങ്ങളാണ് ഷിയാക്കളുടെ ആശയങ്ങൾ. രണ്ടാമത്തേത്, സബഖിന്റെ പാർട്ടിയാണ് സബഇയ്യ. സബഇയ്യാക്കളുടെ പണ്ഡിതന്മാരെ എന്ത് ചെയ്യുന്നു? ഷിയാക്കൾ അവരുടെ പണ്ഡിതന്മാരായി എണ്ണുന്നു. ഒരാളല്ലെങ്കിൽ പിന്നെ വല്ല അംഗീകരിക്കരുതല്ലോ. പക്ഷെ ഷിയാക്കളുടെ പണ്ഡിതന്മാരാണ് എന്ത്? സബഇയ്യാക്കളുടെ പണ്ഡിതന്മാർ. ഉദാഹരണത്തിന് ജാബിർ ഇബ്നു യസീദ് ഇബ്നു ഹാരിസ് അൽ ജുഹ്ദി എന്ന് പറയുന്ന പണ്ഡിതൻ, ജാബിർ അൽ ജുഹ്ദി, ഇദ്ദേഹം ആരാണ്? സബഇയ്യാക്കളിൽ പെട്ട ആളാണ് എന്ന് പിന്നെ ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ആളെ എന്ത് ചെയ്യുന്നു? ഷിയാക്കൾ അങ്ങേയറ്റം അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും ഇമാം റഹബിയും ഒക്കെ മിൻ അകാബിരി ഉലമാ ഇശിയാ, ഷിയാക്കളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പെട്ടവനാണ് ആര്? ഈ ജാബിറുൽ ജൗഫി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള, ഈ ജൗഫിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഉദ്ധരണികളൊന്നും ഞാൻ വായിക്കുന്നില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പണ്ഡിതന്മാർ എന്താണ്, അല്ല സബഇയ്യാക്കളുടെ പണ്ഡിതന്മാർ ഇവരുടെ പണ്ഡിതന്മാരായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ പഴയ കാലഘട്ടത്തിലുള്ള ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്? അബ്ദുല്ലാഹിബ് സബഖിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ ആധുനികരായ ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ അബ്ദുല്ലാഹിബ് സബഖ് എന്ന് പറയുന്ന ഒരാൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നവർ പറയുന്നു. എന്തിനാ പറയണത്? എന്തിനാ നിശ്ചയിക്കുന്നത്? അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ആശയമാണ് ഇവരുടെ ആശയം എന്ന് വന്നാൽ ഇത് ജൂതന്മാരുടെ പിന്മുറക്കാരാണ് എന്ന് വരും. അപ്പൊ അതില്ല എന്ന് വരുത്തി തീർക്കാൻ ആധുനികരായ ചില ഷിയാക്കൾ എന്ത് ചെയ്യുന്നു? അബ്ദുല്ലാഹിബിനെ സബഖിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ അവർ നിഷേധിക്കുന്നു. അങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ അവരുടെ പഴയകാല ഗ്രന്ഥങ്ങളിൽ അബ്ദുല്ലാഹിബിനെ സബഖിനെ സംബന്ധിച്ചുള്ള എമ്പാടും അവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത പരാമർശങ്ങളുണ്ട്. ഇത് പിന്നെ ഹുസൈൻ അൽ മൂസവി എന്ന് പറയുന്ന കുറെ കാലം ഷിയാക്കളുടെ പ്രവർത്തകനായി നടന്ന അവരുടെ ഒരു പണ്ഡിതൻ പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന് സുന്നിയായി മാറി, ഈസാ അൽ മൂസവി. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തരുത്, ദർവാബൂസ ആരെ പരിഭാഷപ്പെടുത്തി, ആരും പരിഭാഷ ലില്ലാഹി സുമ്മലി താരിഖ്, മലയാളത്തിൽ എന്താണ്? അള്ളാഹുവിനായി ചരിത്രത്തിനായി. കണ്ടല്ലോ ദർവാബൂസ ആരെ നിർക്കില്ലേ? ആ അതിന്റെ യഥാർത്ഥ അറബി പുസ്തകമാണ്. ഈ പുസ്തകം നമ്മൾ വായിക്കേണ്ടിയാണ്. അറബി അറിയാത്ത ആൾക്കാർക്ക് മലയാളം വായിച്ചു നോക്കാം. ഇതിന്റെ ഒമ്പതാമത്തെ പേജ് മുതൽ അബ്ദുല്ലാഹിബിൻ സബഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ആരാ എഴുതുന്നത്? ഷിയാക്കളുടെ പണ്ഡിതനായിരുന്ന ആളാണ് ഇയാൾ. ഉലമാ ഉന, നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നു എന്നാണ് ഷിയാക്കളുടെ പണ്ഡിതന്മാരെ കുറിച്ച് ഇയാൾ പറയുന്നത്. എന്താ, ഇയാൾ ഷിയാണെന്ന് ആയിരുന്നു, അതുകൊണ്ട് അവരെ അംഗീകരിക്കപ്പെട്ടിത്. ഇത് തുടങ്ങുന്നത് തന്നെ ഇന്ന ഷായ എന്തനാ, നമ്മുടെ അടുക്കൽ പ്രചരിച്ച കാര്യം തന്നെ ഇയാളിപ്പോ ഷിയല്ല. പക്ഷെ നമ്മുടെ അടുക്കുന്നവരെ എന്താ ഷിയാക്കോട് പറയാണ്? അതായത് ഷിയാക്കളുടെ അടുക്കൽ, നമ്മുടെ അടുക്കുന്ന ഷിയാക്കളുടെ അടുക്കൽ. അന്ന അബ്ദുല്ലാഹിബ് സബഖ് ശക്തിയത്തുൻ വഹ്മിയത്തുൻ ലാ ഹഖീഖത്ത ലഹ ഇഖ്തറഹ അഹ്ലു സുന്ന മിൻ അജ്ലി തഅ്നി ബിശ്ശിഅ വമ തഖദാതിഹിം. ഷിയാക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി അവരിലേക്ക് അഹ്ലു സുന്നത്ത്, അതായത് സുന്നികളായ ആളുകൾ, ഷിയാക്കളല്ലാത്ത ആളുകളൊക്കെ എന്തായിട്ട് അറിയപ്പെടുന്നത്? സുന്നികൾ. ലോകത്ത് മുസ്ലിങ്ങൾ രണ്ട് കക്ഷിയ മൊത്തത്തിൽ നോക്കിയാൽ, ഒന്ന് സുന്നി, മറ്റൊന്ന് ഷിയ. ഇവിടുത്തെ ഖുറാഫിയല്ല, സുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാമത്തെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഷിയാക്കളല്ലാത്ത മുഴുവൻ ആളുകളും എന്തായി അറിയപ്പെടുന്നു? സുന്നികൾ എന്നറിയപ്പെടുന്നു, അഹ്ലു സുന്ന. രണ്ടാമത്തെ കക്ഷി ഷിയാക്കൾ. അപ്പൊ ഇവിടെ അസുന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാരാ? അഹ്ലു സുന്നത്തിന്റെ ആളുകൾ. അഹ്ലു സുന്നത്തിന്റെ ആളുകൾ ഇവ ഷിയാക്കൾ ആക്ഷേപിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഹഖീഖത്തില്ലാത്ത വെറും ഊഹത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ആളാണ് അരു അബ്ദുല്ലാഹിബ്നു സബഖ് എന്നാണ് ഇന്ന് നമ്മുടെ അടുക്കൽ പ്രചരിച്ച കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഉദ്ധരണിന് വായിക്കുന്നത് അതിന്റെ മലയാളം കിട്ടുന്ന ആൾക്കാർ വായിച്ചു നോക്കുക, അറബി അറിയാൻ ആൾ വായിച്ചു നോക്കുക. പിന്നെ അബൂ ജഅഫർ അലൈഹിസ്സലാം എന്നൊക്കെ അവരുടെ വാചകം കേട്ടോ, അദ്ദേഹത്തിന്റെ വാചകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ അബ്ദുള്ളയുടെ വാചകം കൊടുത്തിട്ടുണ്ട്, മഅരിഫത്തു അഖ്ബാറുർ റിജാൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 70-71 പേജിൽ. അതുപോലെ തന്നെ ഖാലൽ മാംഖാനി എന്ന് പറയുന്ന ആളുടെ തൻഖീഹുൽ മഖാലിഫ് ഇൽമിർ റിജാൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 2 വാള്യം 183-184. നോബഖ്തി എന്ന് പറയുന്ന ആളുടെ ഉദ്ധരണി. പിന്നെ സയ്യിദ് ഇബ്നു അബ്ദുള്ള അൽ അശ്ഹരി അൽ ഖുമ്മി അദ്ദേഹത്തിന്റെ അൽ മഖാലാത്ത് വൽ ഫിറഖ് എന്ന പുസ്തകത്തിലെ 20 പേജ്. സയ്യിദ് നിഅമത്തുള്ള അൽ ജസായിരി, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ, അതൊക്കെ ഷീ പണ്ഡിതന്മാരാണ്, പൗരാണികരായ ഷീ പണ്ഡിതന്മാരായ ഇത്തരം ആളുകളെല്ലാം ആരെ അംഗീകരിക്കുന്നു? അബ്ദുല്ലാഹിബ് സബഖ് എന്നൊരാളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൗരാണികരായ ഷീ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വെറു നിഷേധിച്ചതുകൊണ്ട്, ആധുനികരായ ഷിയ പണ്ഡിതന്മാർ നിഷേധിച്ചതുകൊണ്ട് അദ്ദേഹം ഇല്ലാതാവുകയില്ല. അപ്പൊ വെറു നിഷേധിക്കാൻ കാരണം എന്താണ്? ഇതൊരു ചീത്ത സംഭവമാണ് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഇനി ഫിറഖു ഷിയ, ഷിയാക്കളുടെ കക്ഷികൾ.
ഞാനും നേരത്തെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ചായ കൊണ്ട അവസ്ഥയാണ്.
ഫിറഖു ഷിയ, ഷിയാക്കളുടെ കക്ഷികൾ, ഒരുപാട് വിഭാഗങ്ങളുടെ. നമ്മൾ സവാരിജികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര 21 മറ്റോ അറിയപ്പെട്ട കക്ഷികൾ, അറിയപ്പെടാത്ത വേറെയും. അതേപോലെ ഷിയാക്കളുടെ കൂട്ടത്തിലും ഒരുപാട് കക്ഷികളുണ്ട്, ദശക്കണക്കിന് കക്ഷികളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. പക്ഷേ ഇന്ന് അറിയപ്പെടുന്ന കക്ഷികൾ, ലോകത്ത് നിലനിൽക്കുന്ന കക്ഷികൾ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന പ്രധാന കക്ഷികൾ 3 ഒന്ന് അൽ ഇസ്നാ അൽ അശരിയ, ഇന്നത്തെ ഈ ആയത്തുള്ള ഖുമൈനിന്റെ ഇറാന്റെ ഷിയാക്കൾ. പിന്നെ അൽ ഇസ്മായിലിയ, ഇസ്മായിലിയാക്കൾ, അതിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന. പിന്നെ ആര്? നിങ്ങൾ മറ്റേ ബുഹ്റ അല്ലെ, ബോറി ബോറി എന്നറിയും, കണ്ടില്ലേ? പാന്റ് ഷർട്ട് ഇട്ട്, ഫുൾകൈ ഷർട്ട്, പിന്നെ പാന്റ് ഇൻസൈഡ് ആക്കും, അത് അവരുടെ ചിഹ്നാണ് എവിടെ തിരിച്ചറിയാൻ. അതുപോലെ തന്നെ ഒരു പുള്ളില്ല ഇവിടെ, ഇങ്ങനെ കസവ് വെച്ച ഒരു വട്ടത്തൊപ്പി ഉണ്ടാവും, അത് എവിടെ നീണ്ട താടിയും, എവിടെ പോയാലും ആരാണ് ബോറി എന്ന് ഒറ്റ നടത്തിൽ ഏത് രാജ്യത്തോരോ തിരിച്ചറി അവന്റെ ഐഡന്റിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ സ്ത്രീകൾ ഒരു പ്രത്യേക പാവാട പോലത്തെ ഒരു ഇറക്കമുള്ള സാധനം, പിന്നെ അതിന്റെ മേലെ ഒരു വട്ടക്കുപ്പായം. അതുപോലെ തന്നെ നമ്മളെ മുജാഹിദ് മക്കന എന്ന് പറഞ്ഞ മക്കന പോലത്തെ വട്ടത്തിലുള്ള ഒരു മക്കന, പറഞ്ഞല്ല അങ്ങനത്തെ സാധനം, പള്ളി പോലെ ഹുസൈനിയക്ക് പോകുമ്പോൾ വെളുത്തതായി കൂടുക. ഈ ഇസ്മായിലിയാക്കൽ, അതിൽ ഇത് ഒരു അറബി പണ്ഡിതൻ എഴുതിയാൽ അൽ ബുഹ്റ അൽ ഇസ്മായിലിയ, മുസ്ലിമൂൻ അം കുഫാർ, പല ഭാഗത്തുണ്ട് ഇന്ത്യയിൽ. ഇപ്പൊ ഈ ഗുജറാത്തിലെ മുസ്ലിങ്ങളൊക്കെ അല്ലേ, ഗുജറാത്തിൽ മുസ്ലിം തന്നെ ഈ ചായ സാധനങ്ങളാണ്, കോഴിക്കോടുണ്ട്, ഗുജറാത്താണ് വരെ അസില്. ലോകത്തെല്ലാ സ്ഥലത്തും പിന്നെ ബിസിനസ്സും തുണി, അതുപോലെ തന്നെ സ്വർണ്ണാഭരണം എന്താണ് പോലെ മുഖ്യ ബിസിനസ്, എവിടെ പോയാലും തുണിക്കച്ചവടം ഉണ്ടാവും, പൊന്നു കച്ചവടം ഉണ്ടാവും, അത് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ നമ്മളെ ഇവിടെയും കാണാം, നാട്ട് കുറവാണത്രോ. എന്നിട്ട് അവരുടെ ചിത്രം കൊടുത്താൽ ഇത് ഇയാളെ ഇവരെ കുറിച്ചൊരു മുസ്ലിം പണ്ടിതർ, ഇവർ മുസ്ലിങ്ങളാണോ അല്ല കാഫറുകളാണോ, എന്നിട്ട് ഇവർ ആശയം എന്താന്നുള്ള അതിൽ വിശ്വസിക്കുന്നത്. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല, ആ കക്ഷിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് ഇസ്നായശരിയ, ഈ ഇസ്നായശരിയ എന്ന് പറയുന്നത് അത് തന്നെ മതി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഏതുപോലെ ഇസ്നായശരിയ എന്നറിയപ്പെടുന്നത് ഒരു നെഹ്റാണ്, ഒരു നദിയാണ്. നദിയിലേക്ക് എന്ത് ചെയ്യുന്നു, തോടുകളും അരുവികളും ഉറവകളും ഒക്കെ എന്ത് ചെന്ന് ചേരും, നദിയിൽ ചേരും. നദി സ്ഥലത്തും കൂടെ തുടങ്ങണമല്ലോ, കുറെ തോടും അരുവിയും ഉറവും കൂടിയിട്ട് എന്താകുന്നത്, ഒലിച്ചത്തിനാണ് നദിയാകുന്നത്. അതുപോലെയാണ് ഇസ്നായശരിയ എന്നറിയപ്പെടുന്നത്. ഷിയാക്കളുടെ ഏതെല്ലാം ആശയങ്ങൾ പണ്ട് മുതൽ ഇക്കാലം വരെ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ എല്ലാ അടിസ്ഥാന ആദർശങ്ങളും ആരുടെ പക്കലുണ്ട്? അപ്പൊ അത് മതി, വേറൊന്നും വേണ്ടി ആവശ്യമില്ല, ഒക്കെ അതിൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാം അതിൽ ഉൾപ്പെടുന്നു, അതിന്റെ പേര് മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ വിശദീകരിക്കാം. രണ്ടാമത്തത് ഈ പറഞ്ഞ ഇസ്മായിലിയ അൽ ഇമാം, ഇവരുടെ വാദം അവരുടെ 6 ഇമാമായ ജഅഫർ, ജഅഫർ സാദിഖ്, അസാദിഖ് ഒരു കൂട്ടനാണ്, ജഅഫർ സാദിഖ് ആണ് 6 ഇമാം. ഈ ജഅഫർ സാദിഖിന് ശേഷം ഇസ്രായേലികളായ ആളുകൾ അംഗീകരിക്കുന്ന അവരുടെ ഏഴാമത്തെ ഇമാം മൂസ അൽ ഖാലിബ് എന്ന് പറയുന്ന ആളാണ് ഈ ജാബിർ സാദിഖിന്റെ പുത്രൻ. എന്നാൽ ഇസ്മായിലിയാക്കൾ എന്ത് ചെയ്യുന്നില്ല, മൂസ അൽ ഖാലിബ് എന്ന ജാബിർ സാദിഖിന്റെ മകനായ ഏഴാമത്തെ ഇമാമിനെ അംഗീകരിക്കാതെ ജാഫർ സാദിഖിന്റെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ ബിൻ ജാഫറിനെയാണ് ഇവർ ഇമാമായി അംഗീകരിക്കുന്നത്. അപ്പൊ ഈ ഏഴാമത്തെ ഇമാം മുതൽ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരുന്നു. അപ്പൊ ഈ ഏഴാമത്തെ ഇമാം ഇസ്മായിൽ ബിൻ ജാഫർ ആണ്, അതുകൊണ്ട് അയാളിലേക്ക് ചേർത്ത് ഇവർ അറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? അൽ ഇസ്മായിലിയ എന്നറിയപ്പെടുന്നു. ജാഫറിന്റെ ശേഷം മറ്റ് ഇമാമുകളുടെ എല്ലാം മറ്റ് മക്കളുടെ ഇമാമത്ത് അവർ നിഷേധിക്കുന്നു. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, ഇസ്മായിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അൽ ഖറാമിത്ത. നമ്മൾ താരീഖുൽ ഇസ്ലാമൊക്കെ പഠിക്കുമ്പോൾ ഖറാമിത്ത എന്ന് പറയില്ല, ഖറാമിത്ത വിഭാഗം. അതുപോലെ തന്നെ ഹസ്സാസൂൻ, അതുപോലെ മൊറോക്കോയിലും ഈജിപ്തിലുമൊക്കെ കുറെ കാലം ഭരണം നടത്തിയ ഇസ്ലാമിക ഭരണ കൂടത്തിന്റെ ആളുകളായി അറിയപ്പെടുന്ന ഫാത്തിമിയാക്കൾ, ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഇസ്മായിലിയാക്കളുടെ വിഭാഗമാണ്. മൂന്നാമത്തേത് അസ്സൈദിയ, സൈദ് ബിൻ അലി ബിൻ ഹുസൈൻ ഇബ്നു അലി ബിൻ അബി ത്വാലിബ്. അലിയുടെ പുത്രൻ ഹുസൈൻ, ഹുസൈന്റെ പുത്രൻ അലി, അതായത് വല്യാപ്പന്റെ പേര് വേറെ കുട്ടി കിട്ടും. അലി ഹുസൈൻ അലി, ഈ രണ്ടാമത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ അലിയുടെ പുത്രൻ സൈദ്. എന്താണ് സൈനുൽ ആബിദീനോ എന്താ ഇതിൽ അറിയപ്പെടുന്നുണ്ട്. ആ സൈദിലേക്ക് ചേർത്ത് അദ്ദേഹത്തിന്റെ അനുയായികളാണ് ആര്? സൈദിയാക്കൾ. സൈദിയാക്കൾ എന്ന് അറിയപ്പെട്ട് ഇവർ പ്രത്യേക വിഭാഗമാകാൻ കാരണം ഈ സൈദ് ബിൻ അലി ബിൻ ഹുസൈൻ ബിൻ അലി, അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒന്ന് രണ്ട് മൂന്നാമത്തെ പേരക്കുട്ടി, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, സുഇല സൈദ് അൻ അബി ബക്രിൻ വ ഉമറ, അബൂബക്കറിനെയും ഉമറിനെയും സംബന്ധിച്ച്. അപ്പൊ അദ്ദേഹം അവരെ കുറിച്ച് റളിയല്ലാഹു അൻഹുമ എന്ന് പറഞ്ഞു. ഫറഫലഹു ഖൗമുൻ, അത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു വിഭാഗം ആളുകൾ ഒഴിവാക്കി. കാരണം എന്താ? എന്താ കാരണം? ഇത് കുറെ ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നിരിക്കുന്നത്, ചരിത്രമാണ്. ആ എന്താ അങ്ങനെ പറയാൻ കാരണം? നേരത്തെ ഞാൻ പറഞ്ഞു, ആദ്യകാലത്തെ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ആരെ അംഗീകരിച്ചവരാണ്? അബൂബക്കറിനെ അംഗീകരിച്ചവരാണ്. എന്തുമാത്രമേ അവർക്ക് വാദമുള്ളൂ? ഉസ്മാനല്ല, അലിയായിരുന്നു ആകേണ്ടിയിരുന്നത്. പിന്നെ തൽഹ, സുബൈർ അതുപോലുള്ള മാവിയ കുറച്ച് ആളുകളെയും അട്ടേരിച്ചു, വേറെ പ്രശ്നം നൽകില്ല. അപ്പോ ഇയാൾ ആരല്ല, അക്കാലഘട്ടത്തിലെ കടുത്ത ഷിയ അല്ല. അതുകൊണ്ടാണ് അബൂബക്കറിനെയും ഉമറിനെയും കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹുമ എന്ന് പറഞ്ഞത്. ആ നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? നിങ്ങൾ ആരംഗീകരിച്ചു? അബൂബക്കറിനെ ഉമറിനെ അംഗീകരിച്ചു. അവർ ഖലീഫമാരല്ല, അവരെ കട്ട ലയനത്താ ചെല്ലേണ്ടത്, ശരിക്കും ഇമാമാകേണ്ടത് അലിയാണ്. അപ്പൊ അദ്ദേഹത്തെ ഇവരൊഴിവാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആളുകളാണ് പിന്നെ എന്തായി അറിയപ്പെട്ടത്? ദൈവിയാക്കൾ എന്നറിയപ്പെട്ടത്. ഇദ്ദേഹത്തെ എതിർത്ത മറ്റുള്ള ആളുകളൊക്കെ, അതായത് അബൂബക്കറിനെയും ഉമറിനെയും ആക്ഷേപിച്ച ആളുകളൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കക്ഷിക്കാരൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. നിരസിച്ച ആളുകൾ, അതായത് അബൂബക്കറിനെയും ഉമറിനെയും നിരസിച്ച ആളുകൾ. ദൈവിയാക്കളിൽ തന്നെ പല കക്ഷികളുണ്ട്. നേരത്തെ ഒന്ന് പറഞ്ഞു സുലൈമാനിയ, അതിൽ അതുപോലെ ഏൽപ്പെട്ട വേറൊരു വിഭാഗമാണ് ജാറൂദിയ, അബു ജാറൂദ് എന്നറിയപ്പെടുന്ന ആളിലേക്ക് ആളുടെ പേര് നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ജാറൂദിയാക്കൾ സൈദിയാക്കളെ ശരിയായ ഷിയാക്കളായി മറ്റ് ഷിയാക്കൾ അംഗീകരിക്കുന്നില്ല. കാരണം എന്താ? ഇവരെന്താ അംഗീകരിച്ചു? എന്തംഗീകരിച്ചു? കുറച്ചുങ്ങളും പറയും. അബൂബക്കറിനെ ഉമറിനെയും അംഗീകരിച്ചു. അപ്പൊ സൈദിയാക്കൾ ശരിയായ ഷിയാക്കളല്ല എന്നുപോലെ പറയാൻ കാരണം അത് അംഗീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ സൈദിയാക്കളിൽപ്പെട്ട ജാറൂദിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ, ഇവര് സൈദിയാക്കളാണ്, പ്രത്യക്ഷത്തിൽ സൈദിയാക്കളാണെങ്കിലും ഉള്ളിൽ ആരാണ്? ഇസ്നാഅശരിന്റെ ആശയക്കാരാണ്. കാരണം എന്താ? ഇവരാരെ ആക്ഷേപിക്കുന്നു? അബൂബക്കറിനെയും ഉമറിനെയും ആക്ഷേപിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്നാഅശരികളായ ആളുകൾ ഈ ജാറൂദിയയെ ശരിയായ ഷിയാക്കളായി അംഗീകരിക്കുന്നത്. അപ്പോ ഒന്ന് ഇസ്നാഅശരിയ, രണ്ടാമത്തത് ഇസ്മായിലിയ, മൂന്ന് യസീദിയ. ഇനി എന്റെ വിഭാഗങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വിശദീകരിക്കാം. ഈ ഇസ്നാഅശരികളായ ആളുകൾ പറഞ്ഞതിൽ ഒന്നാമത്തെ ആളുകളായ ഇസ്നാഅശരികൾ ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു? ഒന്ന്, എല്ലാവർക്കുള്ള പേരാണ് അശ്ശിഅ എങ്കിലും ഇന്ന് ലോകത്ത് അശ്ശിഅ എന്നതുകൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ഇസ്നാഅശരികളാണ്. കാരണം ഇന്ന് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നതും ശരിയായ ഷിയാക്കളായി അവരുടെ വാദപ്രകാരം സമർപ്പിക്കപ്പെടുന്നതുമാരാണ് ഇസ്നാഅശരികളാണ്. അതുകൊണ്ട് ഇസ്നാഅശരികൾക്ക് പിന്നെ മൊത്തത്തിലുള്ള പേര് അവൾക്ക് പ്രത്യേകമായി പറയപ്പെട്ടു. അങ്ങനെ അശ്ശിഅ എന്നത് അവരുടെ ഒരു പേരായി മാറി ഇറാനിലുള്ള ആളുകൾ. അതുപോലെ അൽ ഇമാമിയ ഇറാനും അതുപോലെ തന്നെ ലോകത്തുള്ള അധികവും തന്നെയാണ്. മറ്റേ ഹിസ്ബുള്ളക്ക് അല്ലേ, ആ ഹിസ്ബുള്ളക്ക ഹിസ്ബുള്ളക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു, എടുത്തില്ല. ഇത് ഹിസ്ബുള്ളനെ കുറിച്ചുള്ള അബ്ദുള്ള അസ്സലഫി, അബ്ദുള്ള ഇബ്നു മുഹമ്മദ് അസ്സലഫി എന്ന് പറഞ്ഞ ആളെ ഈ പുസ്തകമാണ്. ഇസ്നാഅശരികളുടെ ആദർശങ്ങൾ മാത്രം, അതായത് അവർ ലോകത്താരെയൊക്കെ, എല്ലാ ആദർശവും ഇല്ല, അവർ ലോകത്താരെയൊക്കെ കാഫറുകളാക്കിയിട്ടുണ്ട്. ഒരു കാഫറാക്കാത്തവരാരുമില്ല, അത് മാത്രം ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ പേര് അൽ ഇമാമിയ. ഇമാമിയ എന്ന് അറിയപ്പെടാൻ കാരണം ഇമാമത്ത്, അതുപോലെ അലിയല്ലാഹു അൻഹുവിന്റെ ഇമാമത്തും ബാക്കി 12 ആളുകളുടെ ഇമാമത്തും. ഇസ്നാഅശരി എന്നറിയപ്പെടാൻ 12 ഇമാമുകളുണ്ട് എന്നതുകൊണ്ടാണ്. ആ പിന്നെ ആ ഇമാമുകൾ ആരാണ്? മഴസൂമുകളാണ് എന്ന് വിശ്വസിക്കുന്നു അവർ. ഇപ്പൊ പ്രവാചകന്മാരാണ് മഴസൂമുകൾ, എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് പ്രവാചകന്മാരെക്കാൾ മേലെയാണ് ആര്? ഇമാമുകൾ. അപ്പോ പ്രവാചകന്മാർക്കുള്ള ഇസ്മത്ത് ആർക്കുണ്ട്? ഇമാമുകൾക്കുണ്ട്. അപ്പൊ ഇമാമുകളെല്ലാം മഴസൂമുകളാണ്. അവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യണം? അംഗീകരിച്ചോളണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഹവാരിജികളെ കുറിച്ച് ഉണ്ടാകുന്ന കണ്ണൂരത്തെ ക്ലാസ്സിൽ, ഹവാരിജികളുടെ അടുക്കൽ ഇമാമുകൾ എന്ന് പറയുന്നത് എന്താണ്? ബൈന ഫക്കൈ അൽ അസദ്, സിംഹത്തിന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിൽ എപ്പോഴും കടി കിട്ടും എന്ന നിലക്ക് വിമർശന വിധേയമാകുന്ന ആളുകളാണ് ആര്? ഹവാരിജികളുടെ ഇമാമുക. ആർക്കും വിമർശിക്കാം, ഒരു ഒഴിവാക്കാം. എന്നാൽ ഷിയാക്കളുടെ അങ്ങനല്ല, വിമർശിക്കാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവർ തീരുമാനിച്ചതല്ല. ആര് തീരുമാനിച്ചതാ? അല്ലാഹു റസൂൽ തീരുമാനിച്ചതാണ്. അവർ മഴസൂമുകളാണ്, അതുകൊണ്ട് അവർ അംഗീകരിച്ചു കൊള്ളണം. ഈ വിശ്വാസം കൊണ്ടാണ് ഇവർ ഇമാമിയ, ഈ 12 ഇമാമുകൾ മഴസൂമുകളാണെന്നും അവർ ഇമാമുകളാണെന്നും അവർ പ്രവാചകന്റെ വസീയത്താണെന്നും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഉണ്ടായവരാണ് എന്നും വിശ്വസിക്കുന്നത് കൊണ്ട് ഇമാമിയ എന്നറിയപ്പെടുന്നു. പിന്നെ ഇസ്നാഅശരിയ, ഇസ്നാഅശരിയ എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞു എന്താണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിലാണ് ഈ 12 ഇമാമുകൾ ഉള്ളത്. അതിൽ 12-ാമത്തെ ഹസൻ അൽ അസ്കരി, അതാണ് 11-ാമത്തെ ഇമാം. 11-ാമത്തെ ഇമാമിന്റെ പുത്രനായ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി, അദ്ദേഹം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഇനിയൊരു കാലത്ത് എന്ത് ചെയ്യും? ഇപ്പൊ ഒളിഞ്ഞിറക്കുകയാണ്. സിർദാബ് എന്നറിയ, സിർദാബ് ഏത് വാക്കാൻ കയറില്ല, അറബികൾ ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന പേരാണ് എന്ത്? സിർദാബ്. ആ ബേസ്മെന്റ് സിർദാബ് എന്നറിയ, സിർദാബോ. പിന്നെ ഇയാള് ബേസ്മെന്റിലെടോ കിടക്കുകയാണപ്പോ അണ്ടർഗ്രൗണ്ടിൽ. ആര്? ഈ 12-ാമത്തെ ഇമാമായ മുഹമ്മദ് ബിൻ ഹസൻ അൽ അസ്കരി, ചെറിയ കുട്ടിയാണ്, അയാൾ പുറത്തു വന്നിട്ടില്ല. ഇനിയൊരു കാലത്ത് പുറത്തു വരും. ആ 12-ാമത്തെ ഇമാം പുറത്തു വരുന്നു, ഇതാണ് അവരുടെ വിശ്വാസം. ഇതാ, ഇതും അതിനെക്കുറിച്ചുള്ള ഒരു ബുക്കാണ്. മത്താ യുശ്രിഖു നൂറുക അയ്യുഹൽ മുൻതദിർ, അയ്യുഹൽ മുൻതദിർ. ഉസ്മാൻ ബിൻ മുഹമ്മദ് അൽ ഖമീസ് കുവൈത്തിലുള്ള പണ്ഡിതനാണ്. ഷിയാക്കളെ കുറിച്ച് ഒരുപാട് പുസ്തകം എഴുതിയാളയാണ് അയാൾ. ഇയാളെ ഒരു ഷിയാക്കളെ കുറിച്ച് സംഘടിപ്പിച്ച ദൗറയിൽ നമ്മളെ ശംസുദ്ദീൻബാലൊക്കെ പങ്കെടുത്തിരുന്നു. ഇയാളെ കുറെ പുസ്തകങ്ങളൊക്കെ ഒപ്പം കിട്ടിയിട്ടുണ്ട്. അൽ മുൻതദിർ എന്നാൽ പ്രതീക്ഷിക്കപ്പെടുന്നവൻ, പ്രതീക്ഷിക്കപ്പെടുന്നവനെ. മത്താ യുശ്രിഖ്, നിന്റെ ഉദയം എപ്പോഴാണ്? താങ്കൾ എപ്പോഴാണ് പുറത്തു വരിക? ഇത് നമ്മളെ പണ്ഡിതൻ എഴുതിയതാണ്. അപ്പോ ഇതിൽ പറഞ്ഞ മുഴുവൻ എന്താ? ഇവരുടെ വിശ്വാസവും അതിനുള്ള ഖണ്ഡനവുമാണ്. അപ്പൊ ഈ 12 ഇമാമുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അൽ ഇമാമിയ എന്നവരറിയപ്പെടുന്നു. 12-ാമത്തെ ഇമാമ് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് അസ്ഹാബുൽ ഇൻതിദാർ, കാത്തിരിക്കുന്ന ആളുകൾ, പ്രതീക്ഷയുടെ ആളുകൾ എന്നും അവരറിയപ്പെടുന്നു. 6-ാമത്തേത് അർറാഫിള. അതിന്റെ കാരണം നേരത്തെ പറഞ്ഞു, എന്താ? അബൂബക്കറിനെയും ഉമറിനെയും. അപ്പൊ ഈ 6 പേരുകളിൽ അറിയപ്പെടുന്നു ആര്? ഇസ്നാഅശരികൾ. റാഫിൽ, നമ്മൾ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അവരെ കുറിച്ച് ഉപയോഗിക്കുന്ന പേര് അധികവും ഇതാണ്, ഇത് റാഫിലിയാക്കൾ. റാഫിലിയാക്കൾ ഷിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത, അഹ്ലുസുന്നത്തിനോട് കടുത്ത ശത്രുതയുള്ള ആളുകളാണ്. ഇനി ഇവരെ ബാക്കി കാര്യങ്ങളൊക്കെ പറയും, മനസ്സിലാവും. ഈ ആളുകളെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ എന്ത് പറയുന്നത്? ഇസ്ലാമിക വിപ്ലവം, ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക വിപ്ലവം കാണെങ്കിൽ എങ്ങോട്ട് നോക്കൂ? ഇറാനിലെ നിൽക്കും. ബായ് ബായ് ഉണ്ടല്ലോ, ഷീ സുന്നി രണ്ടില്ല, എന്താണ് ബായ് ബായ്?
ഇത് ലോകത്ത് ഇഹ്വാനികളായ ആളുകൾ വെക്കുന്ന മുദ്രാവാക്യം, അതന്നെ നമ്മുടെ നാട്ടിലെ ജമാഅത്തായിട്ട് പറഞ്ഞത്. എന്നാൽ ആ ജമാഅത്തേരെ കൂട്ടത്തിൽ നിന്ന് അതിൽ എതിര് പറഞ്ഞ ഒരൊറ്റ ആളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവലെ പിന്നെ ഈ ശാന്തപുരം ഇസ്ലാമിയ കോളേജിലെ ശരിയ കോളേജിന്റെ മുദീറായ മറ്റേ ഇലിയാസ് മോലി, ആ ഒരു കുത്തുബേലി മുമ്പ് രണ്ടു മൂന്ന് കുത്തുബേലും അവിടെ ഓമശ്ശേരി പള്ളി ജമാഅത്തിന്റെ കുത്തുബേലി ആൾ പ്രസംഗിച്ചതാണ്. ഇറാനില് എന്തില്ല, ഒരു ഇസ്ലാമി ഇപ്പോൾ നടന്നിട്ടില്ല. അവിടെ തനി ജൂതായുസമാണ്. നമ്മുടെ ചില ആൾക്കാരുടെ ഇങ്ങനെ ആവേശം കൊണ്ട് നടക്കുന്നുണ്ട് ഇസ്ലാമിക വിപ്ലവം, ഇസ്ലാമിക വിപ്ലവം. അവിടെ തനി ജൂത വിപ്ലവമാണ് നടന്നത്, ഒരു ഇസ്ലാമില്ലാതെ തനി ജൂതായുസാണ്. അങ്ങനെ പച്ചയിൽ സത്യം പറഞ്ഞാൽ ഞാൻ മൂപ്പരെ മാത്രമേ ജമാഅത്തിലേക്ക് കിട്ടിയിട്ടുള്ളൂ.